നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഞാൻ സഹോദരൻ നെവിലിന്റെ സമയം അതിക്രമം നടത്തിയതായി എനിക്ക് തോന്നുന്നു. അദ്ദേഹം പിന്നിലായിരുന്നു കൊണ്ട് തന്റെ വിഷയത്തെ ഒരുമിച്ചാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കടന്നുവരികയും അദ്ദേഹം തന്റെ വിഷയത്തെ മടക്കി വെച്ചിട്ട് പറഞ്ഞു, ശരി, അതിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യത്തെ ഓർമ്മയിൽ കൊണ്ടുവന്നു. സഹോദരൻ സ്മിത്ത് എന്ന പേരോടുകൂടി ഒരു കറുത്ത നിരക്കാരനായ സഹോദരനും സഹോദരി ക്രോസും ഇവിടെ വരാറുണ്ടായിരുന്നു. അവർ എന്റെ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ കെട്ടിടത്തിലേക്ക് രാത്രിയിൽ കടന്നു വരുമ്പോൾ ഈ സഹോദരൻ, അദ്ദേഹത്തിന് നരച്ച മീശയുണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പ്രസംഗപീഠത്തിലായിരിക്കും. അവരെല്ലാം കൂടി ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു പെരുവഴി എന്ന പാട്ട് പാടിയിരുന്നു. അവിടെ സഹോദരൻ സ്മിത്ത് ഇതുമാതിരി അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നിലുള്ള വാതിൽ കൂടി കയറി വരുമായിരുന്നു. അവിടെ ഒരുവിധം ശരിക്കും ഇരുണ്ട നിറമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവിടെ മൂലയിലായി ഇരിക്കുമായിരുന്നു. അവൾ കൈകുട്ടിക്കൊണ്ട് അവനെ ഉയർത്തുക എന്ന പാട്ട് പാടാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, അവർ തന്നെ ആ പാട്ടിന് രാഗം കൊടുത്തിരിക്കുകയും അപ്പോൾ മറ്റേ മൂലയിൽ മറ്റാരെങ്കിലും എഴുന്നേറ്റിട്ട് വീണ്ടും വന്ന് അവനെ ഉയർത്തുക എന്ന് പറഞ്ഞു പാടിയിരുന്നു. ഞാൻ വാതിലെത്തുമ്പോൾ അതാണ് അവർ പാടിയിരുന്നത്. ആ ഒരു കൂട്ടം ജനങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ സഹോദരൻ സ്മിത്ത് പിന്നിലായിരിക്കും. അദ്ദേഹം ഒരുവിധം, നിങ്ങൾക്കറിയാമോ, ഒരുവിധം ശാന്ത സ്വഭാവത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിട്ട് എന്നോട്, മൂപ്പ കടന്നു വരൂ, നിങ്ങളുടെ തൊപ്പി ഇവിടെ വെക്കുക എന്ന് പറയും. നിങ്ങൾ ഇരിക്കുക എന്നല്ല, നിങ്ങളുടെ തൊപ്പി വെക്കുക എന്ന് പറയും. മൂപ്പ കടന്നു വരൂ, നിങ്ങളുടെ തൊപ്പി വെക്കുക എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റിട്ട് എനിക്ക് അദ്ദേഹം പറയുന്നത് പോലെ പറയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ അവിടെയായിരിക്കുന്നു. അദ്ദേഹം പറയും, ശരി മക്കളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ പിന്നിലായി ഇവിടെ ഇരുന്നു കൊണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. കർത്താവെ, എനിക്ക് സംസാരിക്കുന്നതിനായി നീ എന്താണ് തരാൻ പോകുന്നത്? അദ്ദേഹം തുടർച്ചയായി തലകുലിക്കുകയും എന്നെ നോക്കിക്കൊണ്ട് തലകുലുക്കിയിട്ട് പറയും, ഞാൻ നിനക്ക് പറയുന്നതിനായി യാതൊന്നും തരാൻ പോകുന്നില്ല. എന്നിട്ട് പറയും, ഞാൻ മൂപ്പനായ ബ്രണഹാം പിന്നിൽ കൂടി കടന്നു വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഓർക്കാൻ തുടങ്ങി, ശരിയാണ്, ഞാൻ അതിനുവേണ്ടി ഇവിടെയായിരിക്കുന്നു. സഹോദരൻ ജോർജ് റൈറ്റ്, സഹോദര, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സഹോദരൻ ജോർജ് റൈറ്റ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ, അത് ശരി. സഹോദരൻ എലൈജ് പെരി ഇവിടെ പിന്നിലായിരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞു. സഹോദരൻ എലൈജ് എവിടെയാണ്? ദീർഘനാളുകളായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. എന്റെ ദൈവമേ, ഇപ്പോൾ നമുക്കൊരു യഥാർത്ഥ യോഗം ഇവിടെ ആവശ്യമായിരിക്കുന്നു. എലൈജ് പെരിയും ജോർജ് റൈറ്റും ഇവിടെ ഉണ്ടായിരുന്ന ചില പഴയ സമയക്കാരിൽ ചിലരായിട്ട് ഇവിടെ കാറ്റടിക്കുമ്പോൾ അവർക്ക് കൈകൊണ്ടി വാതിലുകൾ അതിന്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തേണ്ടിയിരുന്നു. നിങ്ങളെ കാണുന്നത് നന്നായിരിക്കുന്നു. അമ്മയും സഹോദരൻ റൈറ്റും നിങ്ങളോട് കൂടെയുണ്ടോ? സഹോദരൻ റൈറ്റ് ഇവിടെയുണ്ടോ? അവർ പിന്നിലായിരിപ്പുണ്ട്. അതെ ശ്രീമാൻ, കൊള്ളാം, എത്ര നന്നായിരിക്കുന്നു. സഹോദരൻ പെരിയെയും അവരെയെല്ലാം ഞാനിപ്പോൾ കാണുന്നു, കൊള്ളാം, അത് വാസ്തവമായും നന്നായിരിക്കുന്നു. ഇവിടെ കടന്നു വരാനിടയെ നന്നായിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ വരാനിടയാക്കുന്നത് നന്നായിരിക്കുന്നു. ഇവിടെ ഒരുമിച്ചായിരിക്കുന്നത് നന്നായിരിക്കുന്നു. തിരികെ വരുന്നതിന് വേണ്ടി ഹൃദയത്തിൽ ഭാരപ്പെട്ട് ഞാൻ വളരെ കഠിനമായി അത് സംവിധാനം ചെയ്തിരുന്നു. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് തിരികെ എത്തിയിരിക്കുകയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു നിയന്ത്രിതമായ വിസയാണ് കിട്ടിയിരുന്നത്. അതിനെ പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നില്ല, കാരണം അത് വളരെയധികം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അവർ ഒരു ലഹള ഏത് സമയത്തും അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയും അതിനാൽ അവർ എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നില്ല, കാരണം അത് വളരെയധികം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. എനിക്കതിന് കഴിഞ്ഞിരുന്ന ഏക വഴിയെന്നത് സർക്കാരിലോ സർക്കാരിനാലോ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗീയ സഭ എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ട് അത് യാന്ത്രികമായി സർക്കാരിനെ കൊണ്ട് സുരക്ഷയ്ക്കായി പൌരസേനയെ അയക്കുന്നതിനിടയാക്കുമായിരുന്നു. അവിടെ ഒരു ലഹള ഉണ്ടാകാൻ പോകുകയായിരുന്നു, അത്രമാത്രം കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ അടുത്തായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, കഴിഞ്ഞ വട്ടം അദ്ദേഹം ഇവിടെയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം കാൽക്കോടി ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് നോക്കൂ, ഇതേ കാര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നോക്കിയിരുന്നിട്ട് അതൊരു ലഹളയ്ക്ക് കാരണമാക്കും. അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് കൈവീശുകയും എന്റെ മാതാവിനെ ഓർക്കണമേ, എന്റെ സഹോദരൻ മരിച്ചുപോയി ഓർക്കണമേ എന്ന് പറഞ്ഞ് കരയുകയും ചെയ്തിരുന്നു. അവർ ആ കമ്പിവേലിക്ക് പിന്നിലായിരുന്നിട്ട് അത് വാസ്തവമായും നിങ്ങളെ തീരെ വേദനിപ്പിച്ചിരുന്നു. ഞാൻ തിരികെ വീട്ടിൽ വന്നു. എന്റെ മകൻ ജോസഫ് വായനയിൽ സ്വല്പമൊന്ന് പിന്നിലോട്ടായിപ്പോയി. അവൻ ജയിച്ചു, എന്നാൽ ഒരുവിധം മറികടക്കുകയായിരുന്നു. അത്രയും നന്നായി വായിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു, സ്വല്പസമയം വീട്ടിൽ തന്നെ നിൽക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു, നാം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ അവധിയെ മുഴുവൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ചിരിക്കുകയും അവനെ ആഗസ്റ്റിലേക്ക് വേറൊരു ഭാഗത്തിനായി കൊണ്ടുപോകുകയും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഴ്ചത്തേക്ക് തിരികെ വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനവിടെ ആയിരിക്കുമ്പോൾ എനിക്കൊരു യോഗം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം അവിടെയുള്ള സ്കൂളിന്റെ ഓഡിറ്റോറിയം എടുത്തിട്ട് 28-ാം തീയതി തുടങ്ങി 1-ാം തീയതി വരെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ യോഗം നടത്തിയിട്ട് ഞാൻ അവസാനത്തെ 7 കലശങ്ങൾ ഒഴിച്ചു കളയുന്നതിന്റെ വിഷയത്തെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി മുമ്പോട്ട് ചെന്ന് സംസാരിക്കുകയും ഒരു സ്വല്പം നിരാശയുളവാക്കുകയും ചെയ്തു. അവർ നമുക്ക് ഈ സ്കൂളുകളെ ഇനിയും തരികയില്ല, കാരണം വളരെയധികം ജനങ്ങളുടെ തിരക്ക് കാരണമാകുന്നു. നമുക്ക് മറ്റൊരിടത്തും അതിന് കഴിയില്ല. അങ്ങനെ ഞാൻ തിരികെ എത്തിയതിനു ശേഷം തീരുമാനിച്ചു, അതായത് നമുക്ക് ജനങ്ങളെയെല്ലാം അവിടെ കൂടാൻ കഴിയില്ല. അത് നാം പരസ്യം ചെയ്യുമ്പോഴായിട്ട് ഇപ്പോൾ യാതൊരു പരസ്യവും കൊടുത്തിരിക്കുന്നില്ല. അതുകൊണ്ട് സകല ജനങ്ങളെയും നാം ഇവിടെയുള്ള കൂടാരത്തിൽ ഇടുന്നതിന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കതിന് കഴിയുകയില്ല. നാം അതങ്ങനെ ചെയ്യുകയില്ല. നോക്കൂ, 5 ദിവസം ഇവിടെ അത് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് സഹോദരൻ നെവിലിനോടും സഹോദരൻ വുഡ്സിനോടും കൂടെ ഇരുന്നു കൊണ്ട് സംസാരിച്ചിട്ട് ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. അത് കഴിയില്ലെങ്കിൽ അതിന് പകരമായി 5 യോഗങ്ങളായി നമുക്കത് എടുക്കേണ്ടി വന്നേക്കും. അത് 28, 29, 30, 31 എന്നിങ്ങനെയാകും. എനിക്ക് തോന്നുന്നത് അടുത്ത ഞായറാഴ്ച നാം അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച രാവിലെയും ഞായറാഴ്ച വൈകിട്ടുമായി 2 സഭകൾ എടുക്കാൻ കഴിയും. അത് 18-ാം തീയതിയാകുന്നു. അതിനുശേഷം 28-ാം തീയതി ഞായറാഴ്ച രാവിലെയും വൈകിട്ടുമായി അത് 4 സഭകളായിരിക്കും. അതിനുശേഷം ആഗസ്റ്റ് 1-ാം തീയതി ഞായറാഴ്ച രാവിലെയും വൈകിട്ടും കൂടി നമുക്കത് 6 യോഗങ്ങൾ നടത്തുന്നതിനായി കഴിയും. അതിങ്ങനെയായാൽ ജനങ്ങൾ കടന്നു വരുന്നതിന് അത് അത്രയും വലിയ തിരക്കുണ്ടാക്കുകയില്ല. അതിപ്രകാരം ഞാൻ വിചാരിക്കുന്നു, എല്ലാവരും കൂടി തിരക്ക് കൂട്ടി ഇടിച്ചു കലക്കുന്നതിലും ഇത് നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഈ 2 യോഗങ്ങളായി നമുക്കത് എടുക്കാൻ കഴിയും. എന്നാൽ തുടർച്ചയായുള്ള 5 രാത്രികൾക്ക് വേണ്ടി ഇപ്രകാരം എല്ലാവരെയും കൂടി വരാനിടയാക്കുന്നത് അതിനെ ഒരുവിധം പ്രയാസമാക്കിക്കളയും. ഞാനിവിടെയായിരിക്കുമ്പോൾ ഇവിടെയുള്ള ട്രസ്റ്റിമാരെയും മൂപ്പന്മാരെയും കാണുവാൻ ആഗ്രഹിക്കുന്നു. നാം ജീവിക്കുന്ന ഈ അവസാന നാളുകളിൽ സുവിശേഷത്തിന് അതിനുണ്ടായിരിക്കേണ്ടതായ പ്രാഥമികത അതിനുണ്ടായിരിക്കുന്നില്ല. അതെല്ലായിടത്തുമായിരിക്കുന്നു. അതിനുണ്ടായിരിക്കേണ്ടതായ അവകാശം അതിന് കിട്ടാതെ എല്ലാം കൂടി രാഷ്ട്രീയത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമായി ഒരു തൊഴിലാളി ഐക്യമാതിരിയായിരിക്കുന്നു. അതിലേക്കാണ് അവസാനമായി അത് വന്നെത്തുന്നത്. കാരണം മൃഗത്തിന്റെ മുദ്രയ്ക്ക് ഒരൈക്യത്തിൽ കൂടെ വരാൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം അതൊരു ബഹിഷ്കാരമായിട്ട് മൃഗത്തിന്റെ മുദ്രയില്ലാത്ത ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. മൂപ്പന്മാരിൽ കൂടെ ഞാനിപ്പോൾ ഈ കാര്യത്തെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ നയിക്കപ്പെടുന്നതായി അനുഭവപ്പെടുന്നു. എനിക്ക് ജീവിതത്തിൽ ഇതുവരെയും ഇപ്പോഴുള്ളതുപോലെ ദൈവത്തിന് വേണ്ടി ഒരു വിശപ്പ് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. കർത്താവ് എനിക്കൊരു ദർശനത്തിൽ തന്ന മാതിരി എന്റെ സ്വന്തമായ ഒരു കൂടാരവും കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നും ഞാൻ കാണുന്നു. ഒരു കൂടാരം നമുക്ക് എന്തുകൊണ്ട് ലഭിച്ചുകൂടാ എന്ന കാര്യത്തെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാം പോകുമ്പോൾ, അതായത് ഇവിടെ ജെഫേഴ്സൺ വില്ലയിലേക്ക് വരുമ്പോൾ, വെറും 1-ോ 2-ോ 3-ോ 4 ദിവസത്തിന് പകരം നമുക്ക് ഈ കൂടാരമടിച്ചിട്ട് 2-ോ 3-ോ ആഴ്ചകൾ ഈ യോഗം നടത്താൻ കഴിയുകയും ആർക്കും അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയുകയുമില്ല. ഒന്നുകിൽ നാം ഒരു വിശാലമായ മൈതാനം എടുക്കുകയോ, അവരത് നമുക്ക് തരുന്നില്ലെങ്കിൽ ഇവിടെ കൃഷിക്കാരുണ്ടായിട്ട് നമുക്ക് അവരുടെ വയലുകൾ വാടകയ്ക്കെടുത്ത് കൂടാരമടിക്കാൻ കഴിയും. നമുക്കവിടെ ആവശ്യമാകുന്ന ഏക കാര്യം എന്നത് നമ്മുടെ സ്വന്തമായ കൂട്ടുപുരകൾ നമുക്ക് ആവശ്യങ്ങൾക്കായി ഉണ്ടായിരിക്കണം എന്നതാണ്. അത് പ്രയാസമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മുടെ യോഗങ്ങളെ നമുക്ക് തുടങ്ങാൻ കഴിയും. കാരണം അത് കർത്താവിൽ നിന്നുള്ള ഒരു ദർശനത്തിനനുസരിച്ചായിട്ട് അതിപ്രകാരം തന്നെ ചെയ്തിരിക്കണം. ഇന്നലെ വരുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഇതും അതുമൊക്കെ കാണാനിടയാകുകയും വഴിയിൽ കൂടി പോകുമ്പോൾ എന്റെ ഒരു നല്ല സുഹൃത്ത് വഴിയിൽ കൂടി വന്നിട്ട് എന്നോട് ഹലോ ബില്ലി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ നോക്കി. നരച്ച മുടിയും അത്രയും വയറുമായിട്ട് ആ മനുഷ്യൻ എന്റെ പ്രായക്കാരനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഓടിക്കളിക്കുകയും ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. അതെന്നെ ഒരുവിധം വിചിത്രമായി ഒരനുഭവത്തിനിടയാക്കി. എന്റെ മകനായ ജോസഫ് ചോദിച്ചു, ഡാഡി നീ എന്താണ് വിഷാദിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓ ജോസഫ്, എനിക്കത് നിന്നോട് വിശദീകരിക്കാൻ കഴിയില്ല. നോക്കൂ, എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല. ഞാൻ അവിടെ പിന്നിലായിരിക്കുന്ന എലൈജ് പെരിയെയും ശ്രീമതി പെരിയെയും കാണുന്നു. അവരെ കണ്ടിട്ട് ഇന്നലെ അവർ കറുത്ത മുടിയോടുകൂടിയ ദമ്പതികൾ ഞങ്ങളുടെ അയൽക്കാരായി താമസിച്ചിരുന്ന മാതിരി കാണപ്പെടുകയും ഞങ്ങളുടെ പക്കൽ ആ പഴയ വാഹു എന്ന വഞ്ചിയിൽ നദിയിൽ പോയി രാത്രി മുഴുവൻ മീൻ പിടിച്ചിരുന്നു. അവരെ രണ്ടുപേരെയും ഇപ്പോൾ നരച്ച മുടിക്കാരായി കാണുകയും നിങ്ങൾക്കറിയാമോ, അതൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. അതൊരു ചെറിയ മൂളൽ പോലെ വന്നിട്ട് പറയുന്നു, നിനക്ക് ഇനിയും അധികം സമയമില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അവന് വേണ്ടി എണ്ണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കടന്നുപോയിരിക്കുന്നതും എന്റെ പക്കലുള്ള സമയവും ഞാനത് എന്തെങ്കിലും എവിടെയെങ്കിലും ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊന്നുമല്ലെങ്കിൽ തന്നെയും ഒരു തെരുവിൽ മൂലയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിനും ആദരവിനും വേണ്ടി സാക്ഷീകരിക്കുന്നതാണെങ്കിലും അത് മതിയായിരിക്കും. അങ്ങനെ ഞാൻ ആ ഉദ്ദേശത്തിനായി ഇവിടെ ആയിരിക്കുന്നു. ഇന്ത്യാനയിലുള്ള ഗ്രീൻസ് മിൽ എന്ന സ്ഥലത്ത് എനിക്കൊരു ചെറിയ രഹസ്യമായ സ്ഥലമുണ്ട്. അതൊരു നഗരമല്ല, അതൊരു വനപ്രദേശമാണ്. ആരോ ചിലർ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ട് കാലുകുത്താൻ പോലും അവർ അനുവദിക്കുന്നില്ല. എന്നാൽ എനിക്കവിടെ ഒരു ചെറിയ ഗുഹയുണ്ടായിട്ട് ഞാനവിടെ കിടക്കുമ്പോൾ അവർക്കൊരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ രാത്രി സമയത്ത് അവിടേക്ക് പോയിട്ട് ഞാൻ പോകുന്നതോ പുറത്തു വരുന്നതോ അവർക്കറിയില്ല. ഈ ഗുഹ എവിടെയാണെന്ന് തന്നെ അവർക്കറിയില്ല. അതെവിടെയായിരുന്നാലും അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ അവിടേക്ക് പോയി കർത്താവിനോട് കുറച്ച് സമയം സംസാരിക്കുകയും അത് ആവശ്യമുള്ള കാര്യമായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഭാര്യയും വരാൻ ആഗ്രഹിച്ചിട്ട് റിബേക്കായും സാറായും അവരെല്ലാം അവരുടെ കൂട്ടുകാരോടൊപ്പം തിരികെ വന്ന് എല്ലാവരെയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത 3 ആഴ്ചയോളം ഞങ്ങൾ ഇവിടെയായിരിക്കും. ഈ യോഗങ്ങളിൽ ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ച് തിക്കിത്തിരക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ കൂടാരത്തിൽ തന്നെ അത് നടത്തുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു, ഇത് കർത്താവിന് അവകാശപ്പെട്ടിട്ട് നമുക്ക് തന്നിരിക്കുന്നതും, കൂടാതെ ഇത് തണുപ്പുള്ള സ്ഥലവുമാകുന്നു. ഞായറാഴ്ച ഒരു രാവിലത്തെ യോഗവും ഒരു യാത്രയോഗവും അത് ജനങ്ങളെ തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനിടയാക്കുകയും പിന്നെ അടുത്ത ആഴ്ചത്തെ യോഗം വരെ കാത്തിരിക്കുന്നതിനിടയാക്കുകയും ചെയ്യും. എനിക്ക് ഔദ്യോഗികപരമായി ഈ അവസാനത്തെ 7 കലശങ്ങൾ ഒഴിക്കുന്നതിനെ എടുത്ത് നീതി നടത്തുന്നതിനെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് വളരെ വളരെ മഹത്തായ സന്ദേശങ്ങളാണ് അതിനുള്ളത്. എന്നാൽ എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും കൂടാതെ എന്റെ പക്കലും സന്ദേശങ്ങളുണ്ടായിരിക്കുകയും അത് സഭയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് നൽകുന്നതായ കാര്യങ്ങളാകുന്നു. ആഴ്ച മുഴുവനും ഞാൻ കാടുകളിൽ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുകയോ തിരികെ ഞായറാഴ്ച രാവിലെ എത്തി ഇതുപോലെ ഞായറാഴ്ച രാവിലെ ഒരു യോഗവും ഞായറാഴ്ച രാത്രിയിലും ഒരു യോഗം നടത്താൻ കഴിയും. നമ്മുടെ ഏറ്റവും അനുഗ്രഹീതനായ പാസ്റ്റർ സഹോദരൻ നെവിലിനോട് ഇത് അദ്ദേഹത്തിന് സന്തുഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സകല യോഗങ്ങളെയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എടുക്കുന്നതിനിടയാക്കും. എന്നാൽ അദ്ദേഹം അധികം സന്തോഷത്തോടുകൂടി അത് ഇതിനുവേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. സഹോദരൻ ക്യാപ്സിന് പകർപ്പനി പിടിപെട്ടിട്ട് അദ്ദേഹവും സഹോദരൻ ഹ്യൂംസും തിരികെ പോയിരിക്കുന്നതായി ഞാൻ ഊഹിക്കുന്നു. അവരുടെ സ്ഥാനത്തെടുക്കുന്നതിനായി കർത്താവ് സഹോദരൻ മാന്യയുടെ ആക്കിയിരിക്കുന്നു. ദൈവം എപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അവൻ എല്ലായ്പ്പോഴും സകല കാര്യങ്ങളും അതിന്റേതായ സമയത്ത് ശരിയായി അവിടെ ഉണ്ടായിരിക്കും. ഞാൻ കടന്നുവന്നപ്പോൾ ആരോ പ്രസംഗിച്ചിരുന്നതായി ഞാൻ കേട്ടിരുന്നു. സഹോദരൻ ക്യാപ്സ് ന്യൂസോണിലെത്തുകയും അവിടെ ഏകദേശം 110 ഡിഗ്രിയോളം ചൂടായിട്ട് അത് അദ്ദേഹത്തെ ഒരുവിധം വിരട്ടിക്കളഞ്ഞതായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഇതുമായി യാതൊന്നും ചെയ്യാനില്ലാഞ്ഞിട്ട് അദ്ദേഹം സഹോദരൻ ഹ്യൂംസും നേരെ ഫീനിക്സിലേക്ക് പോയി. തീർച്ചയായും അവിടെ 110, 116, 118 അത് അപ്പോഴും തീരെ മോശമായിട്ട് അദ്ദേഹം ടെക്സാസിലേക്ക് പോയി. അവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്ന ശ്രമത്തിലാണെന്ന് ഞാൻ കരുതുന്നു. വർഷത്തിന്റെ ഈ സമയത്ത് നിങ്ങൾ അരിസോണയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയില്ല എന്ന് ഞാൻ പറയട്ടെ. അവിടെ 140 ആയിരിക്കും. കഴിഞ്ഞ ദിവസം പാർക്കറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച 140 ആയിരുന്നു. അവിടെയാണ് ഈ സഭയിൽ നിന്നുള്ള സഹോദരൻ ക്രെയ്ഗ് താമസിക്കുന്നത്. നിങ്ങൾക്കൊരു മുട്ട പൊട്ടിക്കാൻ കഴിഞ്ഞിട്ട് അത് താഴെ വീഴുന്നതിന് മുമ്പ് പൊരിഞ്ഞു കിട്ടും. നിങ്ങൾ തുപ്പിയാൽ അതിലെ നനവ് പോയി കഴിഞ്ഞിരിക്കും. അവിടെ വീർപ്പമായി യാതൊന്നും തന്നെയില്ല. വർഷത്തിന്റെ ഈ സമയത്ത് അത് വാസ്തവമായും ഒരപ്പച്ചുളയാകുന്നു. എന്നാൽ നവംബർ മാസം തൊട്ട് ഡിസംബറും ജാനുവരിയും അത്ഭുതകരമാകുന്നു. എന്നാൽ മാർച്ച് ഏപ്രിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ശ്വാസം മുട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. സഹോദരൻ ക്യാപ്സും മറ്റുള്ളവരും ആ സമയത്ത് തന്നെ വരാനിടയായിട്ട് അതവരെ അവിടെ നിന്ന് മോടിച്ചു കളഞ്ഞതായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ കർത്താവ് അതൊരു ഉദ്ദേശത്തിനായി ചെയ്തതായിരിക്കാം. അത് ഞാൻ വിശ്വസിക്കുന്നു. അതായത് യഹോവ നീതിമാന്റെ ഗമനം സ്ഥിരമാക്കുന്നു. പലപ്പോഴും അത് കഠിനമായി തോന്നിയേക്കാം. അത് കഴിഞ്ഞ ദിവസം എന്റെ ആഫ്രിക്കയിലേക്കുള്ള യാത്രയിൽ ഞാൻ ദൈവയിഷ്ടപ്രകാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. കാരണം ഒരു വർഷം മുമ്പ് ഞാൻ തെക്കൻ നാടുകളിൽ തുടർച്ചയായി യോഗങ്ങൾ നടത്തിയിരുന്നു. ആ വിഭാഗീയ സഭയിൽ നിന്നും വന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്തീയ വ്യവസായക്കാരായ മനുഷ്യരിൽ കൂടെ വരാൻ കഴിയും, എന്നാൽ ഞങ്ങൾക്കതുമായി യാതൊന്നും ചെയ്യുന്നതിനില്ല. അതിലുള്ളവരായ മനുഷ്യരെ എനിക്ക് വലിച്ചെറിഞ്ഞു കളയാൻ പറ്റുകയില്ല. കാരണം അതൊരു വഴക്കിനിടയാക്കും. അവർ തമ്മിൽ നന്നായി അനുഭവപ്പെടുന്നവരായി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർക്കൊരു കത്തെഴുതി അതിൽ കൂടെ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിൽ എത്തുന്നതിന് വർഷങ്ങളായി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും എന്റെ ശുശ്രൂഷ ആഫ്രിക്കയിൽ സമാപിച്ചിട്ടില്ല എന്ന് ഞാൻ അനുഭവപ്പെടുകയും ചെയ്യുന്നതായി ഓർത്തുകൊള്ളുക. എനിക്ക് അമേരിക്കയിൽ തന്നെ 600, 700 നഗരങ്ങളുണ്ടായിരിക്കെ അവരെന്നെ വിളിക്കുകയും ഇവിടെ തന്നെ കാനഡയെയും മെക്സിക്കോയെയും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളെയും വിടാതെ തന്നെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ആഫ്രിക്കയിൽ പോയിരിക്കണം, ഞാൻ എന്തിന് അവിടെ ചെന്നിരിക്കണം? എന്നാൽ ഇത് എന്തോ എന്റെ ഹൃദയത്തിലായിട്ട് അതിനെ ആഫ്രിക്കയിലേക്ക് വലിക്കുന്നു. അവിടെയുള്ള ഈ ജനങ്ങളെക്കുറിച്ച് എന്തോ ഉണ്ടായിട്ട് ഞാൻ അവരെ സ്നേഹിക്കുകയും ഞാൻ നിറക്കാറായി ജനങ്ങൾക്ക് വേണ്ടി മാത്രം പോകാൻ ആഗ്രഹിക്കുന്നു. നേതാക്കന്മാരായ വളരെയധികം പേരുടെ ഹൃദയങ്ങളിലും ഞാനത് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ അനുകൂലപ്പെടുന്നില്ല. എന്റെ കറുത്ത നിറക്കാറായ സ്നേഹിതരുടെ അടുക്കൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടേക്കാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ ആവശ്യക്കാരാകുന്നു. അവിടെയുള്ള വളരെയധികം ജനങ്ങൾക്കും ആ വെള്ളക്കാരായ ജനങ്ങൾക്ക് ഡോക്ടർമാരും മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ ദേശക്കാരായ ആ പാവം ജനങ്ങൾ അവിടെ കിടന്ന് ജീവിക്കുകയും പകുതി അഴുകുകയും ചെയ്യുന്നു. ഇത് സ്വീകരിക്കുന്നതായി കാണപ്പെടുന്ന ജനങ്ങൾ അവരാണെന്ന് ഞാൻ എപ്പോഴും അനുഭവപ്പെടുന്നു. അവരാകുന്നു അത്. അതിനെക്കുറിച്ച് എന്തോ ഒന്നുണ്ട്. നിങ്ങൾ അത്ര മിടുക്കരായി എനിക്കെല്ലാം അറിയാവുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ കേട്ടു പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾ എത്തിയാൽ പിന്നെ അത് ദൈവത്തിന്റെ സമയമായിട്ട് അവന് കടന്നുവന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവർക്ക് തിരികെ ഒരു കത്തെഴുതിയിട്ട് അവരോട് പറഞ്ഞു, ഓർക്കുക, ന്യായവിധിയുടെ നാളിൽ അവരുടെ അസ്ഥിയായ കൈകൾ പുകയിൽ നിന്നുയർന്ന് നിങ്ങളെ കുറ്റം വിധിക്കട്ടെ. അവരുടെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ മേലാണ്, എന്റെ മേലല്ല. കാരണം ഞാൻ ഏകദേശം 10 വർഷമായി തിരികെ എത്തുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കത്തയച്ച ശേഷം മടങ്ങി വരുമ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, സിഡ്നി ജാക്സൺ ഒരു വേട്ടയുടെ യാത്രയെടുക്കുന്നത് നോക്കുക. അതേസമയത്ത് തന്നെ കർത്താവ് സിഡ്നി ജാക്സനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മഞ്ഞ കേസര സിംഹം, സഹോദരൻ ബ്രൻഹാം മതപ്രചാരണം, ദർബാൻ വലിയ യോഗം. അദ്ദേഹം ഇവിടെയായിരുന്നു. അദ്ദേഹം ഇവിടെ വെച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. എങ്ങനെയായാലും ഞങ്ങൾ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന് അദ്ദേഹം ശരിക്കും എതിരായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അതിലും മോശമായിട്ട് അവർ പുറത്തിറങ്ങി പോകുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതിലും കൂടുതൽ ഭക്തരായ ജനങ്ങളെ കണ്ടിട്ടില്ല. അവർക്കവിടെ 150 ശുശ്രൂഷകർ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് അവർ ആ ദേശത്തെ കത്തിയരിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദേശം ആഫ്രിക്കയിൽ എല്ലായിടത്തും വീശിയിട്ട് വൈമാനികരും മഹാന്മാരായ ജനങ്ങളും കടന്നുവന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് പോകുന്നതിനായി തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മുഴുവൻ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും പ്രയാസം അവിടെ എത്തുന്നതിനായി ശ്രമിക്കുന്നതിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവസാനത്തെ നിമിഷത്തിൽ, ഞാൻ പോകുന്നതിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ വിസയുടെ മേൽ ഇപ്രകാരം എഴുതിയിരുന്നു, യാതൊരു തരത്തിൽപ്പെട്ട മതയോഗങ്ങളെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല, വേട്ടയ്ക്ക് മാത്രം വരാൻ കഴിയും. എങ്കിൽ പിന്നെ അതൊരു പന്തി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു, പിശാജ് എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. സഹോദരൻ ജാക്സൺ പറഞ്ഞ മഞ്ഞ കേസര സിംഹത്തെയോ ഇതോ അതോ മറ്റെന്തെങ്കിലും എനിക്കതിനുവേണ്ടി ഉത്തരവാദിയായി എടുക്കാൻ കഴിയില്ല. എനിക്കത് ഉറപ്പാക്കാൻ കഴിയില്ല. എന്നാൽ എനിക്കറിയാം, ദൈവം എന്നോട് സിഡ്നി ജാക്സനെ കണ്ടിട്ട് വേട്ടയ്ക്ക് പോകാനായി പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതിനാൽ ഞാൻ ഇതാ പോകുന്നു. ഒരു സമയത്ത് എന്റെ ഏറ്റവും മഹത്തായ യാത്രയിൽ അതൊന്നായിരുന്നു. കുഴപ്പം എന്തായിരുന്നുവെന്ന് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം ഒക്ടോബറിലേക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് തിരികെ ചെന്ന് ഒരു യോഗം നടത്തുന്നതിനും പൂർണ്ണ സഹകരണത്തോടെ മറ്റെല്ലാ കാര്യത്തിനും ഇപ്പോൾ ആഫ്രിക്കയിൽ കഴിയും. എനിക്കതിന്റെ അടിവരെ ചെന്നിട്ട് എവിടെയാണത്, എന്താണ് അതിന് കാരണമെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നിരുന്നു. ഇവിടെ ഞാൻ കത്തെഴുതുകയും ഈ വ്യക്തി ഇവിടെ ഒരു കാര്യം പറയുകയും മറ്റൊരു വ്യക്തി മറ്റൊന്ന് പറയുകയും എല്ലാമായിരുന്നു. ഏറ്റവും ശരിയായ കാര്യമെന്നത് സ്വയമായി ചെന്നത് കണ്ടുപിടിക്കുക എന്നതാകുന്നു. അതിന്റെ കുഴപ്പമെന്തായിരുന്നുവെന്നും അതിന്റെ കാരണം എന്തായിരുന്നുവെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. അത് വളരെയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന്റെ കാരണത്താലായിരുന്നു. സർക്കാർ അതിനെ എന്നെ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ക്രിസ്തീയ വ്യവസായക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗീയ സഭക്കാരോ ഞങ്ങളെ അകത്തു കൊണ്ടുവന്നാൽ പിന്നെ സർക്കാർ യാന്ത്രികമാകുകയും ചെയ്യും. കാരണം ഈ സഭാ സമുദായം സർക്കാരുമായി പ്രതിനിധാനം ചെയ്യപ്പെട്ടിട്ട് സർക്കാർ പൌരസേനയെ സുരക്ഷയ്ക്കായി അയക്കുന്നു. ഒരു വിഭാഗീയ സഭയിൽ നിന്ന് 25 മറ്റൊന്നിൽ നിന്ന് 25 ആണെങ്കിലും അപ്പോഴും അവർ അത് സ്വീകരിക്കുകയില്ല. അത് ഈ വിഭാഗീയ സഭകളുടെ തലവനായിരിക്കണം. ക്രിസ്തീയ വ്യവസായക്കാർ എന്നത് മതഭേദമില്ലാത്ത ഒരു സഭാ സംഘടനയായിട്ട് എല്ലാ സഭകളെയും അത് പ്രതിനിധീകരിക്കുന്നു. അവരുടെ തലവനായ ഡോക്ടർ സൈമൺ ഒരു നല്ല മിടുക്കനായ മനുഷ്യനായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി സംസാരിക്കുകയുണ്ടായി. അവർ യോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ബാക്കിയുള്ള സഭകളെല്ലാം കടന്നുവരുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ആഫ്രിക്കയിൽ നമുക്കൊരു മഹത്തായ യോഗമുണ്ടായി കഴിഞ്ഞിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാൽ, നിങ്ങൾ ശരിയായ ഒരു കാര്യമാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, ആദ്യത്തെ കാര്യം നിങ്ങളത് ചെയ്യുന്നതിനായി നയിക്കപ്പെടുന്നുവെങ്കിൽ, പിന്നെ വചനവുമായി അത് പരിശോധിച്ചു നോക്കിയിട്ട് വചനപ്രകാരം അത് ശരിയാണെന്ന് കാണുന്നുവെങ്കിൽ, പിന്നെ യാതൊന്നും നിങ്ങളെ തടയാനിടയാക്കരുത്. പിശാജ് നിങ്ങളുടെ മേൽ വഴിയിൽ എത്ര ചക്രങ്ങൾ വലിച്ചെറിഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ നേരെ അതിന്മേലായി ചവിട്ടിക്കയറി മുന്നോട്ട് പോകുക. എന്റെ ഭാര്യയോടും സഹോദരൻ വുഡ്സിനോടും ഇന്നലെ കണ്ടുമുട്ടിയെന്റെ കുറച്ച് സ്നേഹിതരോട് ഞാൻ പറഞ്ഞു. ഏകദേശം 5 എന്ത് ചെയ്യണമെന്ന് കഷ്ടിച്ചു പോലും അറിയാതെ ഞാനിവിടെയായിരുന്നു. അതൊരു മാനസികമായ തളർച്ചയവസ്ഥയായിരുന്നു. നോക്കൂ, ഉണർവ് സ്വയം തന്നെ സഭകളുടെ ഇടയിൽ ചത്തുകഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അതറിയാം. നിങ്ങളത് ഈ കൂടാരത്തിലും അനുഭവപ്പെടുന്നു. നിങ്ങൾ എല്ലായിടത്തും അനുഭവപ്പെടുന്നു. ഒരു നിഷേധമായ നിർജീവമായ അനുഭവമായിരിക്കുന്നു. എന്തോ അവിടെ ശരിയാകാതെ കിടക്കുന്നു. അത് ഉണർവിന്റെ ആവേശം ജനങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ സഭകളിലേക്ക് ചെല്ലുക, ജനങ്ങൾ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാണും. പാസ്റ്റർ ഒരു സന്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയായി ചുറ്റുമായി ഇടറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാമോ, പിന്നെ ആദ്യത്തെ കാര്യം എന്നത് അദ്ദേഹം അത് അവർ നടത്താൻ പോകുന്ന ഏതെങ്കിലും ഒരു തരത്തിൽപ്പെട്ട പാർട്ടിയിലേക്ക് മാറ്റിക്കളയും. ഇത് കണ്ടിട്ട് എല്ലായിടത്തും ഒരു നിർജീവമായ തള്ളവിരൽ കാണപ്പെടുന്നു. ബില്ലി ഗ്രഹാം അത് ശ്രദ്ധിച്ചിരുന്നു. ഓറൽ റോബർട്ട്സും ശ്രീമാൻ അലനും കുറച്ച് പ്രശ്നങ്ങളുള്ളത് നിങ്ങൾക്കറിയാം. ഓറൽ റോബർട്ട്സിന് $50 കോടി കെട്ടിടങ്ങളും മറ്റും അവിടെയായുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്കൂളുമുണ്ട്. എന്നാൽ പ്രവർത്തന മേഖലയിൽ ഇപ്പോൾ ആരുമില്ല. ഒരു ദർശനത്താൽ ഞാനിവിടെ വിട്ട് ടൂസണിലേക്ക് പോകുകയും അത് കർത്താവ് എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കാണിക്കുന്നതിനായിരുന്നു. അവിടെ വെച്ച് അവൻ എന്നെ കണ്ടുമുട്ടുകയും നിങ്ങളോട് ഇവിടെ വെച്ച് അവൻ ചെയ്യുമെന്ന് പറഞ്ഞ പ്രകാരം തന്നെ 7 രൂപത്തിൽ വന്ന് എന്നോട് തിരികെ പോകുക, 7 മുദ്രകൾ തുറക്കേണ്ടതാകുന്നു എന്ന് പറയുകയും ശരിക്കും അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു ദിവസം സഹോദരൻ വുഡ്സനോടൊപ്പം പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ പോയിരുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ പറഞ്ഞു, ഒരു കല്ലെടുത്ത് മേലേക്ക് എറിയുക, അത് താഴേക്ക് വരികയും അവൻ പറഞ്ഞു, ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ തന്നെ. എനിക്ക് ആ വാക്കുകൾ ഓർമ്മ വരുന്നില്ല. അവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. അതിനടുത്ത ദിവസം തന്നെ ഒരു ചുഴലിക്കാറ്റ് ആകാശത്ത് നിന്ന് വരികയും പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് മേലേക്ക് പോയപ്പോൾ അതെന്തായിരുന്നു എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് മൂന്ന് വാക്കുകൾ, മൂന്ന് ഭയങ്കര അലർച്ചയിലായിരുന്നു. ഈ മനുഷ്യർ അലർച്ച മാത്രം കേട്ടിരുന്നു. അതെന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. ന്യായവിധി പശ്ചിമ തീരത്തെ അടിക്കുന്നു. അതിന് രണ്ടു ദിവസത്തിന് ശേഷം അലാസ്ക മുങ്ങിപ്പോയതുപോലെയായി കഴിഞ്ഞിരുന്നു. ഇത് ചുറ്റുമായി ഇടിമുഴക്കിയും ഭൂമികുലുക്കവും അങ്ങനെയെല്ലാമാകുന്നു. അവയെ നോക്കൂ, ദിവസേന ഭൂമികുലുക്കവും എല്ലായിടത്തും ഇളകുകയുമാകുന്നു. എന്റെ അവസാനത്തെ യോഗം കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇതെന്റെ ആദ്യത്തെ സന്ദേശമാണ് യഥാർത്ഥമായി ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ ലോസ് ഏഞ്ചലസിലെ ബിൽട്ട്മോർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു മനുഷ്യന് തനിക്കൊരു ഭാര്യയെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. നിങ്ങൾക്കതിന്റെ ടേപ്പ് ഒരുപക്ഷെ കിട്ടിയിരിക്കാം. അത് ആ വ്യക്തിയുടെ സ്വഭാവത്തെയും ആഗ്രഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത്, ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ എടുക്കുമ്പോൾ അവൻ ഒരു യൗവനക്കാരിയായ സ്ത്രീയെ തന്റെ ഭാര്യയായി എടുക്കുന്നു. അവൻ ഒരു ആധുനിക രീതിയിലുള്ള പെൺകുട്ടിയെ, അതൊരു പൊതുവായ റിക്കട്ടയോ മറ്റോ ആണെങ്കിൽ അത് അവൻ എന്താണ് എന്നുള്ളതിനെ കാണിക്കുന്നു. അവനൊരു സൗന്ദര്യ റാണിയെയോ അല്ലെങ്കിൽ ഒരു മാദക റാണിയെയോ അങ്ങനെ എന്തായിരുന്നാലും അത് വാസ്തവമായും ആ മനുഷ്യന്റെ ഉള്ളിൽ എന്താകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. എന്നാൽ ഒരു ക്രിസ്ത്യാനി ഒരു സ്ത്രീയിൽ ഒരു സ്വഭാവത്തെ നോക്കുന്നു. കാരണം ആ സ്ത്രീയോടൊപ്പം അവനൊരു ഭാവിയിലെ വീട് ഒരുക്കുകയാണ്. അവനത് ഉദ്ദേശിക്കുകയും അതൊരു ഗൃഹപരിചാരകയെ കിട്ടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ ക്രിസ്തു ഇവിടെ തന്റെ വചനപ്രകാരം നമ്മുടെ ഭാവിയിലെ വീട് എന്തായിരിക്കുമെന്ന് പറയുന്നു. ഏത് തരത്തിൽപ്പെട്ട ഭാര്യയായിരിക്കും അവൻ തിരഞ്ഞെടുക്കുന്നത്? അതൊരു വിഭാഗീയ വ്യഭിചാരണി സഭയായിരിക്കുമോ? ഒരിക്കലുമില്ല. തന്റെ വചനത്താൽ സവിശേഷിയായ ഒരു സ്ത്രീയെ അവൻ തെരഞ്ഞെടുക്കും. അത് മണവാട്ടിയായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ മേൽ എന്തോ ആഞ്ഞടിച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് നേരത്തോളം ഞാൻ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു പ്രവചനം അവിടേക്ക് കടന്നുപോയി. ആദ്യമായി ഞാൻ ഓർക്കുന്നത് സഹോദരൻ മോസ്ലിയും ബില്ലിയും ഞാൻ പുറത്ത് തെരുവിലായി നടക്കുകയായിരുന്നു. അതെന്നോട് പറഞ്ഞു, നീയോ കപ്പർനഹൂമേ, മാലാഖമാരുടെ പേരുകളാൽ നീ നിന്നെ തന്നെ വിളിക്കുന്നു. അത് മാലാഖമാരുടെ നഗരമായ ലോസ് ഏഞ്ചലസ് ആകുന്നു. നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അതിന്നുവരെയും നിലനിൽക്കുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അബോധാവസ്ഥയിൽ സംഭവിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ടും യേശുവിനെ ഉയർത്തിക്കൊണ്ടും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സ്ത്രീകളായ നിങ്ങളോട് ഞാൻ എങ്ങനെയൊക്കെ നിങ്ങളുടെ അടുക്കൽ എത്താൻ ശ്രമിച്ച് ഈ കാര്യങ്ങൾക്കെതിരായി പ്രസംഗിച്ചാലും യാതൊരു കാര്യവുമില്ല. പുരുഷന്മാരായ നിങ്ങൾ, പ്രാസംഗികരായ നിങ്ങൾ തുടർച്ചയായി ചതിക്കപ്പെടുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം യാതൊന്നുമല്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ മറികടക്കുന്നു. അങ്ങനെ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് എവിടെയോ ഒരു തിരുവെഴുത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് യേശു സമുദ്രതീരത്തുള്ള കപ്പർനഹൂമിനെ ശാസിക്കുന്നതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ തിരുവെഴുത്തുകൾ തിരിഞ്ഞു നോക്കി. വീട്ടിലെത്തിയിട്ട് ചരിത്ര പുസ്തകങ്ങൾ നോക്കി. സോദോമും ഗൊമോറയും ഒരിക്കൽ ഒരു സമ്പന്നമായ നഗരമായിട്ട് ജാതികളുടെ ഈ ലോകത്തിന്റെ ആസ്ഥാനമായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ നഗരം ഒരു ഭൂമികുലുക്കത്താൽ ചാവുകടലിൽ മുങ്ങിപ്പോയി. യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നീയോ കപ്പർനഹൂമേ, നിന്നിൽ ചെയ്ത വീര്യപ്രവൃത്തികൾ സോദോമിൽ ചെയ്തിരുന്നുവെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ പാതാളത്തോളം താഴ്ത്തപ്പെട്ടിരിക്കണം. അവന്റെ പ്രവചനത്തിന്റെ ഏകദേശം 200-300 വർഷങ്ങൾക്ക് ശേഷം ആ തീരദേശ പട്ടണങ്ങളിൽ കപ്പർനഹൂമിനെ ഒഴിച്ച് ബാക്കി എല്ലാ നഗരങ്ങളും ഇന്ന് നിലനിൽക്കുകയും അത് സമുദ്രത്തിനടിയിൽ കിടക്കുകയും ചെയ്യുന്നു. ഒരു ഭൂമികുലുക്കൽ അതിനെ സമുദ്രത്തിനടിയിലാക്കി. അതിനുശേഷം ലോസ് ഏഞ്ചലസ് സമുദ്രത്തിനടിയിലാകുമെന്ന് പ്രവചിച്ചിരുന്നു. ഞാൻ തിരികെ വീട്ടിൽ വന്നിട്ട് ആഫ്രിക്കയിലേക്ക് പോയി. ഞാൻ ആഫ്രിക്കയിലായിരിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു ഭൂമികുലുക്കമുണ്ടായി. ശാസ്ത്രജ്ഞന്മാർ നിങ്ങളത് പ്രക്ഷേപണം ചെയ്തിരുന്നത് കണ്ടിരിക്കുമല്ലോ. ഏതോ ചില വലിയ വീടുകളും വഴിവക്കലുള്ള ഹോട്ടലുകളും മറ്റും ലോസ് ഏഞ്ചലസിൽ നിലം പതിക്കപ്പെട്ടിരുന്നു. ആ ഭൂമികുലുക്കത്തിന് ശേഷം 2-3 ഇഞ്ച് വിടവ് ഭൂമിക്കുള്ളിൽ അലാസ്ക തുടങ്ങി അലൂഷ്യൻ ഐലൻഡ്സിന് ചുറ്റുമായി ഏകദേശം 150-200 മൈലുകൾ സമുദ്രത്തിൽ സാൻഡിയാഗോ വരെ ഉണ്ടായിരിക്കുന്നു. അത് കാലിഫോർണിയയും അല്ലെങ്കിൽ ലോസ് ഏഞ്ചലസിനെയും അതിന് താഴെ കാലിഫോർണിയയുടെ വടക്കൻ ഭാഗത്ത് വരെ എത്തിയിട്ട് അവിടെ താഴെയായുള്ള ഒരു ചെറിയ സ്ഥലമായ സാൻജോസ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെയും അതിലാക്കുന്നു. ഒരു കൂടിക്കാഴ്ചയിൽ ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കുന്നത് ടെലിവിഷനിൽ കൂടെ ഞങ്ങൾക്ക് കാണുന്നതിനിടയായി. അദ്ദേഹം പറഞ്ഞു, അതിനടിയിൽ ലാവ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെയും പറഞ്ഞു, അതൊരു വലിയ തടിച്ച കഷണമായി അയഞ്ഞു പൊട്ടിപ്പോകും. എന്നിട്ട് പറഞ്ഞു, അത് സംഭവിക്കും. ഈ ശാസ്ത്രകാരനായ മനുഷ്യൻ മുഖ്യ ശാസ്ത്രകാരനോടുള്ള കൂടിക്കാഴ്ചയിൽ ചോദിച്ചു, എങ്കിൽ അത് മുഴുവൻ മുങ്ങിപ്പോകുന്നതിനിടയാകുമോ? അദ്ദേഹം പറഞ്ഞു, ഇടയാകുമോ എന്നോ? അത് മുങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ശരിയെങ്കിൽ അതൊരു പക്ഷേ വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിലുമാകാം. അദ്ദേഹം വെറും 5 വർഷം അതിന് നൽകി. എന്നാൽ പ്രേരണയ്ക്കടിയിലായി ഞാൻ അവിടെ നിന്നിരുന്നത് തീർച്ചയായിരുന്നതുപോലെ പശ്ചിമ തീരത്ത് ന്യായവിധി ഇടുകയും അതെ തുടർന്ന് ഇവിടെ എത്തി ലോസ് ഏഞ്ചലസ് മുങ്ങിപ്പോകുന്നതും അവൾ പോയി കഴിയുന്നതുമാകുന്നു. അത് ശരിയാണ്, അത് സംഭവിക്കും. എപ്പോൾ എനിക്കറിയില്ല. എന്നാൽ ഓ, എന്ത് സംഭവിച്ചു! നിങ്ങൾക്കറിയാമോ, നമുക്കിപ്പോൾ ആകെ 6 ഭൂഖണ്ഡമാണുള്ളത്. നമുക്ക് 7 ഉണ്ടായിരുന്നു. അത് ആഫ്രിക്കയും അമേരിക്കയ്ക്കും ഇടയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഓ, അത് ചരിത്രപരമായ കാര്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ അത് താണുപോയെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ എലൈഷ് പെരി ഇവിടെ സഭയിൽ ഡീക്കണായിരുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ചിരുന്ന ഒരു സന്ദേശമാണെന്ന് അതിനെക്കുറിച്ച് എല്ലാമായിട്ട് എനിക്കറിയാവുള്ളൂ. സഹോദരി സിംസൺ ആ സന്ദേശത്തെ കഴിഞ്ഞ ദിവസം എന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതുവരെയും ഞാനത് അറിഞ്ഞിരുന്നില്ല. അതിപ്രകാരം ഒരു സമയം വരും എന്ന് പറഞ്ഞിരുന്നു. ഞാനത് ഒരു ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് സമുദ്രം അതിന്റെ വഴി ഭൂമിയിലേക്ക് വീശും. അത് 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഉപ്പുകടൽ ഏകദേശം 200 അടി സമുദ്രനിരപ്പിന് താഴെയാണെന്ന് തീർച്ചയായ ഒരു കാര്യമാണ്. ആ വലിയ ലാവയുടെ ഇളക്കം അത് ഭൂമിയെ പ്രകാരം വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 100 ചതുരമൈലുകൾ 100 ചതുരമൈലുകളോളം ഭൂമിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അരിസോണ വരെയും അതൊരു ഉയർന്ന തിരമാല അയക്കുന്നതിനിടയാക്കും. തീർച്ചയായും അത് ചെയ്യും. ഹോ, നാം അന്ത്യകാലത്താകുന്നു. മഹത്വമേറിയ നാഴികയാകുന്നു. ഇത് കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയാകുന്നു. അവൻ പറഞ്ഞു, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. രാജ്യം രാജ്യങ്ങളെ എതിർക്കും. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരും. അവൻ പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ഹോ ദൈവമേ, രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, പ്രവാചകൻ മുൻചൊല്ലിയ അടയാളങ്ങളാകുന്നു. ജാതികളുടെ കാലം, ഭീതിയുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു പോകൂ. അത് ചെയ്യുന്നത് തീർച്ചയാക്കുക. വീണ്ടെടുപ്പിനാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യരുടെ ഹൃദയം തകരുമ്പോൾ നീ ദൈവാത്മാവിൽ നിറയ്ക്കപ്പെട്ട് നിന്റെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരെ നോക്കുക. നിന്റെ വീണ്ടെടുപ്പ് ഇതാ അടുത്തിരിക്കുന്നു. അത് ശരിയാണ്. കള്ളപ്രവാചകർ നുണ പറയുന്നു. ദൈവത്തിന്റെ സത്യം അവർ നിരസിക്കുന്നു. അത് ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമാകുന്നു. കഴിഞ്ഞ ദിവസം ആ ചിത്രത്തെ അവൻ എപ്രകാരം ഒരു വശത്തേക്ക് തിരിച്ചതായി നിങ്ങൾ കണ്ടിരുന്നില്ലേ? ആ 7 ദൂതന്മാർ മേലോട്ട് എടുക്കപ്പെട്ട ആ ചിത്രം തന്നെ വലതുവശത്തേക്ക് തിരിച്ചപ്പോൾ അവിടെ കർത്താവ് യേശുവിന്റെ മുഖം വീണ്ും ഭൂമിയിലേക്ക് നോക്കുന്നതായിരുന്നു. ഞാൻ 7 സഭാകാലഘട്ടങ്ങളിൽ പ്രസംഗിച്ചിരുന്ന നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവിടെ യേശു തലയിൽ വെള്ളമുടിയോടുകൂടി നിന്നിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനൊരു ചെറുപ്പക്കാരനായിരുന്നു. ഞാനത് വേദപുസ്തകത്തിൽ തിരികെ എടുത്തു നോക്കി. അവിടെ വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. യേശുവിന് ക്രൂശീകരണ സമയത്ത് 33.5 വർഷം മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു വേദപണ്ഡിതനായ സഹോദരൻ ജാക്ക് മോറിനെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ സഹോദരൻ ബ്രഹാം, അത് യേശു തന്റെ മഹതീകരിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു. അവൻ തന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ അവസ്ഥയിലേക്ക് മാറിയതാണ്. ഒരു വേദപണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അത് കേൾവിക്ക് നന്നായ കാര്യമായിരുന്നു. എന്നാൽ അതപ്രകാരം നന്നായിരുന്നില്ല. അത് യഥാർത്ഥമായിരുന്നതിനെ സൂചിപ്പിച്ചിരുന്നില്ല. ഞാൻ ആദ്യത്തെ സഭാകാലഘട്ടത്തെ എടുത്ത് തുടങ്ങിയും പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അതിപ്പോൾ നിങ്ങളുടെ പക്കലുള്ള കാലഘട്ടങ്ങളുടെ സഭാകാലഘട്ടങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അതിന്റെ പൂർണ്ണ വിവരത്തോടുകൂടിയ പുസ്തകം ഉടനെ തന്നെ പുറത്താക്കപ്പെടും എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് യേശുവിനെ ന്യായാധിപതിയായി കാണിച്ചിരിക്കുന്നു. അവർ ഒരു വെളുത്ത കൃത്രിമ മുടി ഉപയോഗിച്ചിരിക്കുകയും ഒരു ന്യായവിസ്താരത്തിനായി വരുമ്പോൾ കൃത്രിമ മുടി ഇതുപോലെ ധരിച്ച് ഇംഗ്ലണ്ട് അതിപ്പോഴും അത് തുടരുകയും അത് നിങ്ങളുടെ പരമോന്നത അധികാരമാകുന്നു. ഈ ചിത്രത്തെ ഒരു വശത്തേക്ക് തിരിക്കുമ്പോൾ അവിടെ അവന്റെ കറുത്ത മുടി താടിയുടെ ഒരു വശത്തായി കാണാൻ കഴിയും. കൂടാതെ വെളുത്ത കൃത്രിമ മുടി ധരിച്ചിരിക്കുന്നതുമാകുന്നു. അവൻ അവസാനത്തെ അധികാരിയാകുന്നു. അവൻ പരമോന്ന അധികാരിയാകുന്നു. ദൈവം സ്വയം തന്നെ അതിപ്രകാരം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പീൻ. അവിടെ അതാ അവൻ ദൂതന്മാരോടൊപ്പം ആ 7 മുദ്രകളെ പൊട്ടിക്കുന്ന സന്ദേശവുമായിട്ട് അത് സർപ്പസന്തതിയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. അത് അവന്റെ തന്നെ മൂടുപടം. അവൻ പരമോന്നധികാരിയാകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. അവൻ പരമോന്നതനാകുന്നു. അവൻ കൃത്രിമ കേശം അല്ലെങ്കിൽ മൂടുപടമിട്ടിരിക്കുന്നു. അവന്റെ മുഖത്തിന്റെ ഭാവം മാറി എന്ന് വേദപുസ്തകം പറയുന്നു. അല്ലെങ്കിൽ അവൻ സ്വയം മാറ്റപ്പെട്ടിട്ട് അത് എൻമോർഫെ ആയിരുന്നു. എൻമോർഫെ യവനവാക്കാകുന്നു. അതിന്റെ അർത്ഥം പല ഭാഗങ്ങൾ അഭിനയിക്കുന്ന യവനക്കാരനായ നടൻ എന്നാകുന്നു. ഇന്ന് അവൻ ഒരു കാര്യമായിരിക്കും, അടുത്ത ഭാഗത്തിൽ അതിന്റെ അഭിനയത്തിൽ അവൻ മറ്റൊന്നായിരിക്കും. അവൻ ദൈവമായിട്ട് ഒരു പ്രവൃത്തിയിൽ അവൻ പിതാവായിരുന്നു, മറ്റൊരു പ്രവൃത്തിയിൽ അവൻ പുത്രനായിരുന്നു. അതിനുശേഷം ഈ പ്രവൃത്തിയിൽ ദൈവം പരിശുദ്ധാത്മാവാകുന്നു. മനസ്സിലായില്ലേ? അവൻ തന്നെ. അവന്റെ വചനം ഇപ്പോഴും പരമോന്നതമാകുന്നു. നാം അവസാന നാളുകളിൽ ജീവിക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് തിരികെ എത്തി കഴിഞ്ഞ ദിവസം ഞാൻ ക്ഷീണിതനായിരുന്നു. അവിടെ ഇപ്പോൾ രാത്രി സമയമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങി വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമയം ചുറ്റിക്കറങ്ങിയ ശേഷം ഞാൻ വീണ്ടും തിരികെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ യാത്ര അത്ഭുതകരമായിരുന്നു. കൂടാതെ വേട്ടയ്ക്കുള്ള യാത്ര എന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നന്നായി ഒന്നായിരുന്നു. ബില്ലിയുടെ പക്കൽ അതിന്റെ കുറച്ച് ചിത്രങ്ങളുണ്ടായിട്ട് ഈ യാത്ര ഒരുപക്ഷെ അവന് എവിടെയെങ്കിലും നിങ്ങളെ അത് കാണിക്കുവാൻ കഴിയും. ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും പബ്ലിക് സർവീസ് കമ്പനിയിൽ തിരികെയായിരിക്കുന്നതുപോലെ ഈ സ്വപ്നത്തിൽ കണ്ടിരുന്നു. എന്റെ ജോലിയിൽ ആ സ്ഥാപനത്തിന്റെ ഒരുവിധം മതിപ്പുള്ളവനായിരുന്നിട്ട് അവരെന്നെ എന്റേതായ സ്വന്ത രീതിയിൽ വിട്ടിരിക്കുകയും ഓരോ ലൈനിൽ കൂടെയും പോയി ബില്ലുകൾ ശേഖരിച്ച് കൊണ്ടുവരുന്നതിന് പകരം, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കേണ്ടതായ ജോലി അതായിരുന്നു, എന്നാൽ അതിനു പകരം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം ബോസാകുന്നു. എന്നിട്ട് ഞാൻ നീന്തുന്നതിന് വേണ്ടി പോയി. ഞാൻ ചെന്ന് വസ്ത്രങ്ങൾ ഊരി എന്റെ നീന്തുന്നതിനുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. എനിക്ക് എന്നെ തന്നെ അറിയാമായിരുന്നു. ഞാൻ ഓർത്തു, ഇത് ശരിയല്ല, ഇത് പകൽ സമയമാകുന്നു, കമ്പനി എനിക്ക് ഈ സമയത്തിനുള്ള കാശ് തരുന്നു, ഇത് വിചിത്രമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു, ശരി, വഴിയിൽ വെച്ച് ഞാൻ ശേഖരിച്ച പണമെല്ലാം എന്റെ പക്കൽ റോന്ത് ചുറ്റിയിരുന്നതിന്റെയും വഴിയിൽ വെച്ച് ശേഖരിച്ചതും രണ്ടും കൂടി അത് ഒരുമിച്ചായിട്ട് ഞാൻ പറഞ്ഞു. ശേഖരിച്ച പണം കൊണ്ട് ഇവിടെ എല്ലാമായി ചുറ്റിക്കറങ്ങി തുള്ളിക്കളിച്ചിട്ട് അങ്ങനെ എന്തോ ചെയ്തിരിക്കുകയും എന്റെ പക്കലുണ്ടായിരുന്ന ടിക്കറ്റുകളെല്ലാം നഷ്ടമായിട്ട് എന്റെ കാശും അവരുടെ കാശും രണ്ടും കൂടി ഒരുമിച്ചായിരിക്കുന്നു. ഇപ്പോൾ ബില്ലടച്ചതാരാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അതെല്ലാം ഞാൻ അധികം ശ്രദ്ധിക്കാതിരുന്നതിനാലായിരുന്നു എന്ന് ഞാൻ ഓർത്തു. ഞാൻ ഓർത്തു, അതൊരു ശരിയായ കാര്യമല്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്നത് തിരികെ ചെന്ന് എന്റെ സൂപ്രണ്ടിനോട് ഇത് പറയുക എന്നതാണ്. അത് ഡോൺ വില്ലിസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഡോൺ, എന്റെ ടിക്കറ്റുകൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ എന്റെ പക്കലുള്ള കാശും അവരുടെ പക്കലുള്ള കാശും രണ്ടും കൂടി ഇതാ ഞാൻ ഖജാൻജിയുടെ പക്കൽ വെച്ചിരിക്കുന്നു. ജനങ്ങൾ വരുമ്പോൾ അവരുടെ പക്കൽ ഞാൻ കാശ് സ്വീകരിച്ചിരുന്നതിന്റെ രസീതുണ്ടായിരിക്കും. ഒരുപക്ഷെ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. ആ ദിവസങ്ങളിൽ ഞാൻ കാശ് ശേഖരിച്ചിരുന്ന ജനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവർക്കൊരു രസീത് നൽകിയിരുന്നു. നിങ്ങളുടെ ബില്ല് കൂടിക്കഴിഞ്ഞാൽ 10% മാത്രം കൂടുതൽ അടച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുപക്ഷെ $1.5 $0.15 കൂടി എന്നിരിക്കാം. വളരെ ജനങ്ങൾ അവിടെ താമസിച്ചിരിക്കുകയും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടി സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ അവരുടെ ബില്ലുകൾ പോകാൻ വിട്ടിരിക്കുകയും ഞാൻ ചെന്ന് കുറച്ചുനേരം അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ചിരുന്നു. 15 cents കൊടുത്തിട്ട് നിങ്ങൾക്കറിയാമോ, അവിടെ ഇരുന്ന് കുറച്ചുനേരം സംസാരിച്ചിട്ട് അവരുടെ ബില്ലുകൾ ഞാൻ ശേഖരിക്കുമായിരുന്നു. അങ്ങനെ അത് അതിന്റെ ശ്രേണിയിലാകുകയും എനിക്ക് ശേഖരിക്കാൻ കഴിയാതെ വളരെയധികം ബില്ലുകൾ എത്തിയിരുന്നു. ഇത് ചെയ്യുന്നതിനുള്ള ഏക വഴി ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം ഞാൻ ഉണർന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം സഹോദരി ലാഴ്സിന്റേതായിരുന്നു. അവരിവിടെ ഉണ്ടായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഞങ്ങളോട് വളരെ നന്നായിരിക്കുകയും അങ്ങനെ ഞാൻ പറയുന്നത് അവർക്കിഷ്ടമല്ല എന്നാലും അവരൊരു വളരെ നല്ല മഹിളയായിട്ട് ഞങ്ങൾ അവരുടെ മുറിയിലാണ് താമസിച്ചിരുന്നത്. അവരുടെ പക്കൽ രണ്ട് വീടുകൾ ഉണ്ടായിരുന്നിട്ട് അത് ചെറിയ രണ്ടെണ്ണം ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടും വാടകയ്ക്കെടുത്തിരുന്നു. ഭാര്യയും ഞാനും ഒരു മുറിയിൽ ഇവിടെയായി ഉറങ്ങിയിരിക്കുകയും മറ്റേ മുറിയിൽ ഞങ്ങൾ എനിക്ക് കഴിയുമ്പോഴൊക്കെയും ജനങ്ങളെ സ്വീകരിച്ചിരുന്നു. അവിടെ രണ്ട് ചെറിയ കട്ടിലുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കമുണർന്നു. അവൾ ഇതുവരെയും എഴുന്നേറ്റിരുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം അവൾ എഴുന്നേൽക്കുകയുണ്ടായി. ഞാൻ അവളുടെ മേൽ കൈവീശിയിട്ട് അവൾ തിരിഞ്ഞ് കുറച്ചുനേരം കണ്ണടക്കുകയും തുറക്കുകയും ചെയ്തു. നീ നല്ലതുപോലെ ഉറങ്ങിയോ എന്ന് ഞാൻ ചോദിച്ചതിന് അവൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തീരെ മോശമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ആ പബ്ലിക് സർവീസ് കമ്പനിയിലായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബാലനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ഇന്ത്യാനയിലുള്ള സേലമിലെ എല്ലാവിധ വഴികളിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെന്ന് പ്രഭാത ഭക്ഷണമായി ഒരു കോപ്പ് ഓട്സ് വാങ്ങിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ആ ചൂട് സമയത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് എന്നെ സുഖമില്ലാതെയാക്കിയിരുന്നു. ഞാൻ എന്റെ പക്കലുള്ള നിസ്സാര തുകയിൽ നിന്ന് 10 cents എടുത്ത് മാറ്റിയിരിക്കും. സൂപ്രണ്ട് വന്നിട്ട് അവർ രാവിലത്തെ യോഗത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ആരാണ് ഈ കുരുക്ക് തലയൻ 10 cents പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി വരുന്നത്? നീ 50 cents എങ്കിലും കുറഞ്ഞ പക്ഷം കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 50 cents പ്രഭാത ഭക്ഷണം ആ നാളുകളിൽ ഒരു വലിയ കാര്യമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അത്രയും കഴിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ബാക്കിയുള്ളവർ 50 cents ആണ് വരുത്തരുന്നത്, നീയും 50 cents തന്നിരിക്കണം. ഞാൻ പറഞ്ഞു, ഞാനത് അങ്ങനെ ചെലവഴിക്കില്ല. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയൊക്കെയാലും അത് ചെയ്യുക, അതെന്റെ സൂപ്രണ്ടായിരുന്നു. ശരി, ഞാൻ ഓർത്തു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് 50 cents കൊടുത്തിരിക്കുകയും 10 cents മാത്രം ഞാൻ കഴിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വഴിയിൽ ചെന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുറച്ച് കൊച്ചുകുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് 40 cents വില വരുന്ന പ്രഭാത ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഒരുപക്ഷെ എനിക്കെതിരായി അദ്ദേഹം പിടിച്ചിരുന്നത് അതായിരിക്കാം. അധിക നാളുകളായിട്ടില്ല ഞാൻ ഓർക്കുന്നു. അവർ റോന്ത് ചുറ്റി വന്ന് പിന്നിലുള്ള അങ്കണം തകർത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബില്ലടയ്ക്കുക. നിങ്ങൾക്കറിയാമോ, അവർക്ക് റോന്ത് ചുറ്റുന്നതിന്റെ അധികാരമുണ്ടായിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം അവർ കടക്കേണ്ടിയിരുന്നു. ഞാൻ തിരികെ മറുപടിയിൽ നിങ്ങൾ എനിക്ക് യാതൊന്നും കടക്കാരനല്ല എന്ന് എഴുതി വെച്ചു. ഞാൻ ഓർത്തു അത് അവർക്ക് വേണ്ടി 40 സെന്റ്സ് അടച്ചുകൊള്ളും. ഒരുപക്ഷെ ഞാൻ 20 or 30 dollars കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിനായി ചെലവഴിച്ചിരുന്നു. ഒരുപക്ഷെ അത് ശരിയാക്കിക്കൊള്ളും എന്നിങ്ങനെയെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു വലിയ വൃക്ഷവും അതിനടിയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടുവരുന്നു. അവർ ഒരു ഹെലികോപ്റ്ററിൽ റോന്ത് ചുറ്റിയിരുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ബില്ലി, ആ മരം വെട്ടിക്കളയിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല, അത് മുറിക്കരുത്, ഞങ്ങളത് ചെത്തിക്കുറയ്ക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും ബുഡ്സും കൂടി അത് ചെത്തിക്കുറിക്കാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, എന്റെ ആളുകൾ വന്നിട്ട് അത് ചെത്തി ശരിയാക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. എങ്കിൽ അത് മുറിച്ചു കളയരുത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനത് മുറിക്കില്ല. ഞാനൊരു യാത്രക്കായി പോയിട്ട് തിരികെ വന്നപ്പോൾ അത് മുറിച്ച് നിലത്തിട്ടിരുന്നു. അതിനുശേഷം നോക്കൂ, ഒരു കോടതി ഹർജി എനിക്കായി വന്നിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇതെല്ലാം ശരിയാക്കിക്കൊള്ളും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് തട്ടിമാറ്റി, അതൊക്കെയും കൊള്ളാം. എന്നാൽ അപ്പോഴും ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ, ശരി, ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം കിടക്കാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കും. അതിനുശേഷം അവൾ കുഞ്ഞുങ്ങൾക്ക് പ്രഭാതഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനൊരു തീരെ മോശമായ വ്യക്തിയാകുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് പബ്ലിക് സർവീസ് കമ്പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ ചെന്ന് കുളിച്ചിട്ട് തിരികെ വന്നു. എന്തോ എന്നോട് പറയുന്നത് പോലെ, അതായത്, ഒരുപക്ഷെ ഞാൻ അവന്റെ ജോലി ചുരണ്ടുകയായിരുന്നേക്കാം. ഞാൻ ഓർത്തു, ഇവിടെ ഇത് 5 വർഷത്തോളമായിരിക്കുന്നു. ഞാൻ യാതൊന്നും ചെയ്യാതെ അവനെ കാത്തിരിക്കുക മാത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വീട് അവിടെ പണിതിരിക്കുകയും സഹോദരൻ മോസ്ലി വന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അത് പിതാവ് എനിക്ക് തന്ന ഒരു ചെറിയ ദാനമാകുന്നു. അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നീ നിന്റെ വീടും പുരയും പറമ്പും പിതാക്കളെയും മാതാക്കളെയും വിട്ടാൽ ഞാൻ നിനക്ക് വീടും പറമ്പും പിതാക്കളും മാതാക്കളും ഈ ജീവിതത്തിൽ 100 times വരുവാനുള്ളതിൽ നിത്യജീവനം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കൂ, എനിക്ക് ഞാൻ അത്രയും പ്രിയമേറി സ്നേഹിച്ചിരുന്ന കൂടാരത്തെ വിടേണ്ടി വന്നു. കർത്താവ് എനിക്ക് നൽകിയ വീട് എനിക്കവിടെ വിടേണ്ടി വന്നു. അവൻ എനിക്ക് ഇത് തിരികെ നൽകിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, അവൻ അത്ഭുതവാനാകുന്നു. അപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വന്ന് എന്നെ തന്നെ വേർപെടുത്തി ഈ മരുഭൂമിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർത്തു, ദൈവം എന്നെ ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോകുന്നു. ഇവിടെ തേളും വികൃത ജന്തുക്കളും മാത്രമല്ലാതെ മറ്റു യാതൊന്നുമില്ല. ഇതൊരു മരുഭൂമി മാത്രമല്ല, ഇവിടെ ചൂടും, എന്നാൽ ആത്മീയമായി ഒരു മരുഭൂമിയുമാകുന്നു. ഓ ദൈവമേ, സഭകളിൽ ആത്മീയമായി യാതൊരു ജീവനുമില്ല. കൂടാതെ അവർ എതിരായിരിക്കുകയും നിങ്ങൾ ഇതുപോലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞങ്ങൾക്ക് പോകുവാൻ ഒരു സഭയോ ഒന്നും യാതൊന്നും തന്നെയില്ല. അങ്ങനെ ജനങ്ങൾ മിക്കവാറും ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പുറത്തുവന്നവരായ ജനങ്ങളിൽ ഞാനത് ശ്രദ്ധിച്ചിരിക്കുകയും അവരിൽ വ്യത്യസ്തതകൾ കണ്ടിരിക്കുകയും ഞാനത് ശ്രദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് കീഴിലായി വസിക്കുകയും നിങ്ങളുടെ ജീവൻ മാധുര്യവും വാത്സല്യമേറിയതുമായിട്ട് അത് വെള്ളം പുല്ലിനെയും മൃദുലമായ മുട്ടിനെയും കൊണ്ടുവരുന്നത് പോലെയാകുന്നു. അരിസോണയിൽ ഈ പുല്ല് വളരുന്നില്ല. ഈ ചെടികൾ കള്ളിച്ചെടികളെ പോലെയായിട്ട് അതിന്റെ ഇലകൾ മുരടിച്ച് മുള്ളുപോലെ പറ്റിപ്പിടിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ സഭയിലും ഉണങ്ങിക്കൂടാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്. എല്ലാവരും തമ്മിൽ കുത്താൻ തുടങ്ങും. അതുകൊണ്ട് നോക്കൂ, മഴയുടെ ഇളം തുള്ളി നിങ്ങളെ മൃദുലമാക്കിയിട്ട് അതിന്റെ ഇലകൾ അതുവഴി കടന്നുപോകുന്ന തീർത്ഥാടകന് തണൽ നൽകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്തോ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ നീ ദൈവത്തിന്റെ ജോലിയെ ചുരുട്ടിക്കളയുകയായിരിക്കാം. അതുകൊണ്ട് ഞാൻ ദർശനത്തിനായി പ്രാർത്ഥിച്ചു. മീഡ എനിക്കൊരു പുതിയ വേദപുസ്തകം നൽകിയിരുന്നു. കൂടാതെ ഒഹായിലോവിലുള്ള സഹോദര ബ്രൌണും എനിക്കൊരു പുതിയ വേദപുസ്തകം നൽകിയിരുന്നു. അത് രണ്ടും ഒരേ സമയത്ത് ക്രിസ്തുമസിനാണ് ലഭിച്ചത്. ഞാൻ ചെന്ന് അതിൽ നിന്നൊരു പുതിയ വേദപുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവെ, കഴിഞ്ഞുപോയ നാളുകളിൽ നിനക്ക് ഉരിമും തുമിമും ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് പറയട്ടെ. കാരണം ഈ യോഗത്തിൽ ഇത് ടേപ്പ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണത്താൽ ഞാനിത് പറയുകയാണ്. ഞാനിത് പറയട്ടെ, നിങ്ങൾ ഇത് ചെയ്യരുത്, ഇതൊരു നല്ല കാര്യമല്ല. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു സ്വപ്നക്കാരൻ ഒരു സ്വപ്നം കാണുമ്പോൾ അവർ അവനെ ഉരിമിന്റെയും തുമിമിന്റെയും അടുക്കൽ കൊണ്ടുവന്നിട്ട് അത് പറയിക്കുമായിരുന്നു. അപ്പോൾ ഉരിമും തുമിമും ഒരു വെളിച്ചം തിരികെ മിന്നിയിരുന്നെങ്കിൽ അലൗകിക വെളിച്ചം വീശിയാൽ ആ സ്വപ്നം സത്യമായിരുന്നു. ഞാൻ പറഞ്ഞു, ആ പൌരോഹിത്യവും ഉരിമും തുമിമും കഴിഞ്ഞുപോയിട്ട് നിന്റെ വേദപുസ്തകം ഈ ഉരിമും തുമിമുമായി ഇപ്പോൾ ആയിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞാൻ ഇതൊരിക്കലും വീണ്ടും ചെയ്യാനിടയാകരുതേ. എന്നാൽ ഞാൻ നിന്നോട് എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുന്നതെന്ന് ഒരു ദർശനം നൽകി എന്നോട് സംസാരിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ആർക്കെങ്കിലും ഈ ലോകത്തിലെതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ പോയി അത് ശരിയാക്കിക്കൊള്ളാം. ഞാൻ പബ്ലിക് സർവീസ് കമ്പനിയിൽ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയോടോ അവരോടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിനക്കെതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അതറിയാൻ ഇടയാക്കുക. ഞാനത് ശരിയാക്കുന്നതിന് ആഗ്രഹിക്കുന്നു. നമുക്കത് ഇപ്പോൾ തന്നെ ശരിയാക്കാം. കുറച്ചു നേരത്തിന് ശേഷം വരെ കാത്തിരിക്കരുത്, അത് താമസിച്ചു പോയിരിക്കാം. നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഉത്പത്തി തൊട്ട് വെളിപാട് വരെ എന്തോ ഇതിലുണ്ടായിട്ട് അതിൽ നീ ഇടപെട്ട ഏതോ ഒരു വ്യക്തി എന്റെ ചോദ്യത്തിന്റെ അതേ അടിസ്ഥാനത്തോടു കൂടി ഒരു കഥാപാത്രമായി ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അതിനെക്കുറിച്ച് നീ അവന്റെ പിന്നാലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് വേദപുസ്തകം തുറക്കാൻ നീ എന്നെ ഇടയാക്കണമേ. അല്ലെങ്കിൽ ആരെങ്കിലും അവർ എന്ത് ചെയ്തിരുന്നാലും അതെന്റെ വഴിയിലേക്ക് ചായുന്നുവെങ്കിൽ, ഞാൻ എവിടെ തെറ്റ് ചെയ്തിരുന്നാലും, ഞാൻ എന്തെങ്കിലും ചെയ്യാനായി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെയുള്ള ഒരു കഥാപാത്രത്തെ എന്നെ വേദപുസ്തകത്തിൽ കാണാനിടയാക്കണമേ. അങ്ങനെ ഞാൻ കണ്ണടച്ചുകൊണ്ട് എന്റെ വേദപുസ്തകം തുറക്കുന്നതിനിടയാക്കുകയും അവിടെ ഒരു തിരുവെഴുത്തിലേക്ക് എന്റെ കൈവിരൽ ചൂണ്ടുകയും ചെയ്തു. അത് ഉത്പത്തി 24:7. അബ്രഹാമിന്റെ വിശ്വസ്ത ദാസനായ ഏലിയേസർ, വേദപുസ്തകത്തിലെ ഒരു വിചാരകനായ ദാസനായ അവൻ, ഇസഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ തേടുന്നതിനായി അയക്കപ്പെട്ടതായിരുന്നു. ഞാൻ രോമാഞ്ചം കൊണ്ടുപോയി. അത് ശരിയാണ്, തീർച്ചയായും ഒരു മണവാട്ടിയെ വലിച്ചെടുക്കുന്നത് ബാക്കിയുള്ള എന്റെ സന്ദേശവുമായി അത് തന്നെ യോജിച്ചു പോയിരുന്നു. എന്റെ സ്വന്തം ചാർച്ചക്കാരുടെ അടുക്കൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും അവന് ഭാര്യ എടുക്കയില്ല എന്ന് സത്യം ചെയ്യാൻ അവനോട് പറഞ്ഞു. സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരാൻ മനസ്സില്ലെങ്കിലോ എന്നവൻ ചോദിച്ചു. എങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി തന്റെ ദൂതനെ നിനക്ക് വഴികാട്ടുന്നതിനായി അയക്കും. അങ്ങനെ അവൻ നേരെ മുന്നോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയും മനോഹരിയായ റിബക്കായെ കണ്ടുമുട്ടുകയും അവൾ പിന്നെ ഇസഹാക്കിന്റെ ഭാര്യയാകുകയും ചെയ്തു. അത് തിരികെ വചനത്തിനനുസരിച്ച് ഒരു സമ്പൂർണ്ണ സന്ദേശമായിട്ട് നീ ചെന്ന് ആ മണവാട്ടിയെ കൊണ്ടുവരിക, അതൊരു ജോലിയാകുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഒരു മണവാട്ടിയെ വിളിച്ച് പുറത്താക്കുക, അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓർക്കുക, കാലിഫോർണിയയിൽ വെച്ച് മണവാട്ടിയുടെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ മുൻദർശനം എനിക്ക് അവിടെ വെച്ചുണ്ടായിരുന്നു. എപ്രകാരം ആ മണവാട്ടി ആദ്യം അവിടേക്ക് കടന്നു വരികയും അവിടെ നിന്ന് പോകുന്നതും കണ്ടിരുന്നു. അതിനുശേഷം ഇതാ ശ്രീമതി അമേരിക്കയും ശ്രീമതി ഏഷ്യയും അതെന്നെ ഓ എല്ലാം കൂടി. അതൊരു ഭയങ്കരമായ കാഴ്ചയായിരുന്നു. അതിനുശേഷം അതേ മണവാട്ടി വീണ്ടും കടന്നുപോകുകയുണ്ടായി. അവരിലൊന്ന് ആ അണിനിരയിൽ നിന്ന് പുറത്താകുകയും ഞാൻ അവളെ തിരികെ അതിലാക്കുകയുമായിരുന്നു. അത് രണ്ടുപേരായിരുന്നു. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്, മണവാട്ടിയെ അതിന്റെ അണിയിൽ നിർത്തിയിട്ട് ആ മനുഷ്യനെ തേടുക. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ തിരികെ വീണ്ടും എന്റെ പ്രതിജ്ഞകളെ പുതുക്കിക്കൊണ്ട് പുതുതായി തുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നതും ചെയ്യാൻ വേണ്ടി പോകുന്നതും അതാകുന്നു. നാം 18-ാം തീയതി അടുത്ത ഞായറാഴ്ചയും അതിനടുത്ത ഞായറാഴ്ചയും അതിനെ തുടർന്നുള്ള ഞായറാഴ്ചയും രാത്രിയിൽ തുടങ്ങുന്നത് ഒരു നന്നായ കാര്യമായി ഞാൻ കരുതുന്നു. അത് നന്നായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരായി എത്ര പേരിവിടെയുണ്ട്? നന്ദിയുണ്ട്. ഇപ്പോൾ എനിക്കായി നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, 28-ാം തീയതി യോഗമുള്ളവരായി അറിവ് ലഭിച്ചവരായി ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് കഴിയുകയില്ല എന്നുള്ള കാര്യം വീണ്ടും നിങ്ങൾക്ക് അവരെ അറിയിക്കാൻ കഴിയുമോ? അവരോട് പറയുകയോ അവർക്ക് കത്തെഴുതുകയോ എന്തെങ്കിലും ചെയ്യുക. ജനങ്ങൾ വന്ന് നിരാശരായി പോകുന്നതിൽ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഓഡിറ്റോറിയം കിട്ടിയില്ല. നോക്കൂ, നമുക്കത് ലഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ യോഗത്തിൽ നമുക്ക് വളരെയധികം പേരുണ്ടായിരുന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ പൊതുജനം എപ്രകാരമാണെന്നും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും. നാം അവസാന കാലത്താണ് ജീവിക്കുന്നത്, അത്രമാത്രം. അവർ വന്നിട്ട് പറയും, ജനങ്ങൾ വന്ന് സ്കൂളിൽ ശല്യപ്പെടുത്തുകയും അവർ വളരെ നേരത്തെ എത്തുകയും അവർ ഇതും അതും മറ്റെല്ലാം ചെയ്യുകയും ആ സ്ഥലം അത്രമാത്രം അധികം തിരക്കേറിയതായിട്ട് അഗ്നിശമന സേനാധിപൻ ഇത് ചെയ്യുകയും അത് ചെയ്യുകയും അങ്ങനെയെല്ലാം ആകുന്നു. അതുകൊണ്ട് നാം ആ കലശങ്ങളെയും കാഹളത്തെയും എടുത്തിട്ട് അത് സ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവ മറ്റൊരു കാര്യത്തിന് അടിയിലായി വരുന്നു. അതുപോലെ തന്നെ കലശങ്ങളും കാഹളനാദങ്ങളും കടന്നു വരുന്നു. എന്നാൽ നാം ഈ മുഴുവൻ പാടത്തെയും നേരെ എടുത്തുകൊണ്ട് തമ്മിൽ അത് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ വെയിൽ അതെനിക്ക് വേണ്ടി വീണ്ടും എഴുതി അതിന്റെ വ്യാകരണമെല്ലാം നേരെയാക്കി ഒരുക്കിയ ഒരു പുസ്തകം വായിച്ചവരായി എത്ര പേരിവിടെയുണ്ട്? അവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ 2-3 പേരാകുന്നു. സഹോദരൻ വെയിൽ, നിങ്ങൾ ഒരു ശരിയായ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. വാസ്തവമായും ഒരു ശരിയായ ജോലിയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കരുതുന്നു. നിങ്ങൾ അത് എഴുതുകയും സഹോദരി വെയിൽ അത് ചെയ്തതായി ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും സ്ത്രീകൾക്കെതിരായിട്ടല്ല. സഹോദരി വെയിൽ, ഞാൻ അങ്ങനെയാണോ? അതുകൊണ്ടിപ്പോൾ അടുത്ത 15-20 നിമിഷ നേരത്തേക്ക് ഒരു തിരുവെഴുത്ത് ഇവിടെ നിന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. എന്റെ പക്കൽ ഒരു ചെറിയ പുസ്തകം ഇവിടെയുണ്ട്. അത് റോയ് ബോർഡേഴ്സ് ആണെന്ന് ഞാൻ കരുതുന്നു. സഹോദരൻ വെയിലിനോ മറ്റോ കൊടുത്തത് സഹോദരൻ വെയിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. ഞാനതൊരു ചെറിയ പുസ്തകമായി ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറിപ്പുകളെന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ ആരെങ്കിലും എപ്പോഴെങ്കിലും നോക്കിയാൽ അത് ഞാൻ ഉദയനക്ഷത്രത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയും ഞാനൊരു നക്ഷത്രത്തെ വരയ്ക്കുകയും ചെയ്യും. ഞാൻ മറ്റെന്തിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിലും ഞാൻ അതിന്റെ ഒരു അടയാളം വരയ്ക്കുകയും പിന്നെ കുത്തി വരയ്ക്കുകയും എല്ലാം ചെയ്തിട്ട് ആർക്കും അത് എന്തായിരുന്നുവെന്ന് ഒരിക്കലും മനസ്സിലാകില്ല. ഞാൻ പുറത്തായിരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചെങ്കിലും വിചാരിക്കുകയും ചിലപ്പോൾ വഴിയിൽ കൂടിയുള്ള യാത്രയിലായിട്ട് മോട്ടോർ വാഹനം മേലോട്ടും താഴോട്ടും ചാടുകയും മറ്റും ചെയ്യുന്നത് ഞാൻ ഇതോടുകൂടി കൂട്ടിച്ചേർത്തിട്ട് ഇതും അതുമൊക്കെ പറയുകയും ചെറിയ ചെറിയ അടയാളങ്ങളും കുരിശും പാലവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതിപ്രകാരം നക്ഷത്രം ഇറങ്ങി വരുന്നതിനെ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ പിരമിഡിടുകയും അതിനെ വരച്ചിട്ട് ദാവീദിന്റെ 5 മൂലയുള്ള നക്ഷത്രം അതിലേക്ക് ഇറങ്ങി വരുന്നതും മറ്റും വരയ്ക്കും. ഇപ്പോൾ വചനത്തിൽ എവിടേക്കാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കൂടാതെ മോശയും അവൻ ചെയ്തിരുന്ന ചില പ്രത്യേക കാര്യങ്ങളും ഇപ്രകാരം ചെറിയ ചെറിയ ചില കുറുകിയ വരകളിൽ ഞാൻ വരച്ചിരുന്നു. അവയിൽ ധാരാളം എന്റെ പക്കൽ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ അതിലൊരു വിഷയത്തെ കുറച്ചു നേരത്തേക്ക് ഒരുപക്ഷെ 20 മിനിറ്റുകൾ എടുത്തിരിക്കാം. അതിനെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ സഹോദരൻ നെവിലിന്റെ സമയത്തെ എടുക്കാതെ ഇന്ന് രാത്രിയിലത്തെ യോഗത്തിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കുന്നതായിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച യോഗം തുടങ്ങും. നിങ്ങളെല്ലാവരും എന്നെ അതിനായി സഹായിക്കുക. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കാരണം ഇതിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. നമുക്ക് ലൂയിവിലയിലോ അല്ലെങ്കിൽ ന്യൂ ആൽബനിയിലോ പോകാൻ കഴിയുമെന്നവർ പറഞ്ഞു. എന്നാൽ യോഗം ജെഫേഴ്സൺ വിലയിലാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ള വ്യത്യസ്ത സമയങ്ങളിൽ ഞാൻ ന്യൂ ആൽബനിയിലും ലൂയിവിലയിലേക്കും പോകും. എന്നാൽ ഇത് ഇവിടെ ജെഫേഴ്സൺ വിലയിൽ തന്നെ നടക്കേണ്ടതാകുന്നു. നമുക്കിപ്പോൾ ഒരു നിമിഷത്തേക്ക് തലകളെ വണങ്ങാം. ഞാനിവിടെ ഏകദേശം അരമണിക്കൂറോളം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് അവനോട് സംസാരിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ വിചാരങ്ങൾക്ക് മേലെയും ഞങ്ങളുടെ ഗ്രഹണശക്തിക്കുപരിയായി ഒരനുഗ്രഹിക്കപ്പെട്ട ജനമാകുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു കുലീന വ്യക്തി ഉണ്ടായിട്ട് അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു കുലീന വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലൊരു വ്യക്തി ഞങ്ങളുടെ ഇടയിലായിരിക്കുന്നത് ഒരു മഹത്തായ കാര്യമായി വിചാരിക്കും. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങളോടൊപ്പം മാത്രമല്ല, എന്നാൽ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് തന്റെ ജീവനെ ഞങ്ങളിൽ കൂടെ ജീവിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ അത്രയധികം നന്ദിയുള്ളവരാകുന്നു. കർത്താവെ, തീർച്ചയായും അത് ഞങ്ങളുടെ ഗ്രാഹ്യത്തിനും അപ്പുറത്താകുന്നു. എന്നാൽ ഇപ്പോൾ യോഗങ്ങളെക്കുറിച്ചും ആഫ്രിക്കയിലേക്ക് പോകുന്നതിനെക്കുറിച്ചും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇന്ത്യാനയിൽ ഒരുക്കുന്നതിനായി ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയായാലും കർത്താവെ, അത് നീ തന്നെ ഞങ്ങളെ ആ കൂടാരത്തിലേക്ക് നയിച്ചിട്ട് ആ ദർശനത്തെ നിവൃത്തിയാക്കുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഞങ്ങളത് ഇപ്രകാരം ഞങ്ങളുടെ ഏറ്റവും നല്ല അറിവിൽ ചെയ്തിരിക്കുന്നു. അതിനാൽ കർത്താവെ, എന്തെങ്കിലും നിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അതിലുണ്ടെങ്കിൽ നീ ഞങ്ങളെ അറിയിക്കുകയും നിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തെ ചെയ്യുന്നതിന് ഞങ്ങളെ ഇടയാക്കുന്നതിന് അറിയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത കുറച്ച് നിമിഷത്തേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. കാരണം നിന്റെ വചനം സത്യമാകുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വേദപുസ്തകത്തിൽ മർക്കോസിന്റെ 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. എപ്പോഴാണ് സാധാരണയായി നിങ്ങൾ സമാപിപ്പിക്കുന്നത്? 12 മണിക്കാണോ? ശരി, ഇപ്പോൾ ഒരു ചെറിയ സന്ദേശം ഇവിടെ സാക്ഷീകരിക്കുകയും മറ്റും ചെയ്ത ശേഷം എന്റെ പക്കൽ ഇവിടെയുണ്ട്. മർക്കോസിന്റെ 8-ാം അധ്യായം 34-ാം വാക്യം തൊട്ട് 38 വരെയും 38-ാം വാക്യം എടുത്തുകൊണ്ട് ബാക്കിയുള്ള അധ്യായമാകുന്നു. അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറവില കൊടുക്കും? വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഞാനൊരു ചെറിയ വിഷയത്തെ ഇവിടെ നിന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ ലജ്ജ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, എനിക്കത് ഇഷ്ടപ്പെടുന്നു. ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് ഞാനും നാണിക്കും. ഇപ്പോൾ നാണിക്കൽ എന്ന വാക്ക് ലജ്ജ എന്നും തർജ്ജമ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് നാണിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം നാണിക്കൽ ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയല്ല എന്ന കാര്യമാകുന്നു. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഉറപ്പുണ്ടായിരിക്കും. നിങ്ങൾക്കാരോടും അതിനെക്കുറിച്ച് പറയാൻ കഴിയും. നിങ്ങൾ ലജ്ജിക്കുകയില്ല. എന്നാൽ നിങ്ങൾ നാണിക്കുകയോ ആസ്ഥാനത്തായിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയല്ല അതെന്ന് കാണിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് അത് അത്രയും അധികമായിട്ട്, വിശേഷിച്ചും ഞാൻ സംസാരിക്കുന്നതായ വിഷയത്തിൽ വചനത്തെക്കുറിച്ചുള്ള ലജ്ജ എന്നത് ഇന്ന് അധികമാകുന്നു. ഇപ്പോൾ അവനും വചനവും ഒന്നാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമാകുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് ആരെങ്കിലും നാണിച്ചാൽ അവനും അവന്റെ വചനവും ഒന്നാകുന്നു. അതുകൊണ്ട് അവന്റെ വചനത്തെ കുറിച്ച് ഈ പാപിയായ വർത്തമാന തലമുറയിൽ നാണിച്ചാൽ ഞാനും അവനെ കുറിച്ച് നാണിക്കും. എന്നാൽ ഇന്ന് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? അത് വളരെയധികം സാമാന്യമായ ഒരു കാര്യമായിട്ട് പറയും, ഓ ഞാൻ ക്രിസ്ത്യാനിയാകുന്നു. നോക്കൂ, എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ, ഒരു കർത്തൃസേവകൻ പോലും ആ കാര്യത്തിൽ ലജ്ജിച്ചു പോകുന്നു. ദിവ്യരോഗശാന്തിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ നാണിക്കുമോ? പൂർണ്ണ സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾ നാണിക്കുമോ? നിങ്ങളുടെ പെന്തിക്കോസ്തിന്റെ അനുഭവത്തെ കുറിച്ച് നിങ്ങൾ നാണിക്കുമോ? അത് വചനത്തെക്കുറിച്ച് നാണിക്കുന്നതാകുന്നു. അത് അവന്റെ വചനം നിങ്ങളിൽ വെളിപ്പെടുന്നതാകുന്നു. അതുകൊണ്ട് അവന്റെ വചനത്തിന് സ്വയമായി എല്ലാ കാലത്തും ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. മോശയുടെ കാലത്ത് അത് ജീവിച്ചു, കാരണം ആ കാലത്തെ വേദപുസ്തകം പറയുന്നു. എബ്രായരുടെ ആദ്യത്തെ അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിരുന്നു. ആ പ്രവാചകന്മാർ സഭ മുഴുവനും ആകപ്പാടെ കൂട്ടിപ്പിരിഞ്ഞിട്ട് ആ പ്രവാചകന്മാർ, ആ ധൈര്യശാലികളായ ദൈവത്തിന്റെ ദൂതന്മാർ, സഭയെ കൂടാതെയും സഭാ സംഘടനകളെ കൂടാതെയും സമുദായങ്ങളെ കൂടാതെയും മറ്റ് യാതൊന്നിനെയും കൂടാതെ രാജാക്കന്മാരെയും രാഷ്ട്രങ്ങളെയും സഭകളെയും അങ്ങനെ എല്ലാം എതിർത്തിരുന്നു. അവർ പുരോഹിതന്മാരുടെ മുമ്പാകെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അവർ ലജ്ജിച്ചിരുന്നില്ല, കാരണം അവരുടെ പക്കൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു എന്ന വചനം നേരെ അവരുടെ പക്കലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രവാചകന്മാർ വചനത്തിന്റെ ഒരർത്ഥത്തിൽ പഴയ നിയമത്തിൽ അവരുടെ പക്കൽ യഹോവ അരുളി ചെയ്യുന്നു എന്ന വചനമുണ്ടായിരിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കുക, അവൻ നേരെ ചെന്നിട്ട് ദൈവത്തിന്റെ ആ സ്ഥാനത്തെ എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ യഹോവ അരുളി ചെയ്ത വചനത്തെ അവന്റെ മുമ്പിൽ വെച്ചാൽ അവൻ നേരെ ദൈവം മുമ്പാകെ വീഴുകയും ദൈവത്തെ പോലെ പെരുമാറുകയുമാകുന്നു. അതിനുശേഷം അവൻ സന്ദേശം കൊടുക്കുകയും അത് ദൈവം അവനിൽ കൂടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തതുമാകുന്നു. പഴയ സമയത്തെ പ്രവാചകന്മാരെ ഞാൻ ഓർക്കുകയായിരുന്നു. അവർ സന്ദേശവുമായി വരുമ്പോൾ അത് രാജാക്കന്മാരെ ലജ്ജിപ്പിച്ചിരിക്കുകയും ജനങ്ങളെ അസ്വസ്ഥരാക്കുകയും ചെയ്തിരുന്നു. പുരോഹിതന്മാർ തന്നെയും അസ്വസ്ഥരാക്കപ്പെട്ടിരുന്നു, കാരണം അവർ നേതൃത്വം വഹിക്കുന്നവരായ ധാർമ്മിക മനുഷ്യരായിട്ട് വചനം വന്നതായ ആ രീതി അവരെ വെളിവാക്കി കാണിക്കുകയും അതവരെ ലജ്ജിക്കുന്നതിനും നാണിക്കുന്നതിനും ഇടയാക്കി. പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട്, പലപ്പോഴുമല്ല, എന്നാൽ ഇന്ന് സാധാരണയായി ഞാനിത് കാണുന്നുണ്ട്. ആ മനുഷ്യൻ നിങ്ങൾ പറയും, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഓ നോക്കൂ, അതിനെക്കുറിച്ച് അവൻ ലജ്ജിക്കുന്നു. ആരെങ്കിലും ചോദിക്കും, അവിടെ ആ ഒച്ചവയ്ക്കെയും ദിവ്യരോഗശാന്തിയിലും മറ്റും വിശ്വസിക്കുന്ന ആ കൂട്ടരോടൊപ്പം നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു? പലപ്പോഴും ഒരു ക്രിസ്ത്യാനി അവിടെ പിന്നോട്ടായി പോകുന്നു. അവർക്കൊരു സഭാ സംഘടന ഉണ്ടെങ്കിൽ അവരത് പ്രഖ്യാപിച്ചുകൊണ്ട് പറയും, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, ഞാൻ ലൂഥറൻകാരനാകുന്നു. അതിനെക്കുറിച്ച് അവർ ലജ്ജിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അതിന്റേതായ രീതിയിലെടുത്ത് ഒരു ക്രിസ്ത്യാനിയായിരിക്കേണ്ടതായ സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ അവൻ ലജ്ജിച്ചു പോകുന്നു. ഞാൻ യാതൊരു സ്ഥാപിത സംഘടനകളിലും ഉൾപ്പെടുന്നില്ല. നോക്കൂ, അവർ അതുപോലെ പറയാൻ ലജ്ജിക്കുന്നു. അവർ ബാക്കിയുള്ള ലോകത്തെ പോലെ ഏതെങ്കിലും ഒരു സഭാ സമുദായത്തിൽ പ്രതിനിധീകരിക്കപ്പെട്ടവരാകാൻ ആഗ്രഹിക്കുന്നു. അത് ഈ അടുത്ത സമയത്ത് അതിലേക്ക് കടന്നു വന്നതാണ്. ലൂഥറിന്റെ കാലത്ത് ഒരു ലൂഥറൻകാരനായി തിരിച്ചറിയുകയോ ലൂഥറിന്റെ ഒരു പിന്തുടർച്ചക്കാരനാകുകയോ ചെയ്തിരുന്നത് കത്തോലിക്ക സഭയിൽ മിക്കവാറും മരണത്തെ അർത്ഥമാക്കിയിരുന്നു. വെസ്ലിയുടെ കാലത്ത് നിങ്ങൾ ആംഗ്ലിക്കൻ സഭയെ എതിർക്കുന്നതായി അറിയപ്പെട്ടാൽ, നിങ്ങൾ ഒരു മെത്തഡിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ, നിങ്ങൾ ആംഗ്ലിക്കൻകാരാൽ മരണത്തിന്റെ പിഴയടക്കുന്നതിന് തുല്യമായിരുന്നു. പെന്തക്കോസ്തുകാരുടെ കാലത്ത് നിങ്ങൾ ഒരു പെന്തക്കോസ്തുകാരാണെന്ന് പറയുന്നത് മിക്കവാറും ലജ്ജേറിയ കാര്യമാകുന്നു, കാരണം നിങ്ങളെ ഒരു വിശുദ്ധ ഉരുളുകാരനായോ അല്ലെങ്കിൽ ചില അന്യഭാഷ സംസാരക്കാരനായോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമായി പെട്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവരും വിഭാഗീയ സഭക്കാരായിട്ട് ബാക്കിയുള്ള കുട്ടികളോടൊപ്പം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിളിച്ചു പുറത്താക്കപ്പെടുന്ന സമയമെന്നപ്പോൾ നിങ്ങൾ യാതൊന്നിലും ഉൾപ്പെടുന്നില്ല. ഞാൻ പെന്തക്കോസ്തുകാരനാണെന്നും ഞാൻ പ്രസ്ബിറ്റേറിയൻ എന്നും ലൂഥറൻ എന്നും പറയുന്നത് വളരെ ജനപ്രീതിയുള്ള കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾക്കതിൽ നിന്നെല്ലാം പുറത്തു വന്ന് വചനത്തിനു വേണ്ടി നിൽക്കേണ്ടി വരുന്ന സമയമെത്തുമ്പോൾ നിങ്ങൾ അതിൽ യാതൊന്നിലും ഉൾപ്പെടുന്നില്ലേ? അത് ലജ്ജാവഹമാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് നാണിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളെക്കുറിച്ച് നാണിക്കും. അവൻ നിങ്ങളെക്കുറിച്ച് എന്തിനു നാണിക്കണം? കാരണം നിങ്ങൾ അവന്റെ എന്ന് അവകാശപ്പെട്ടിട്ട് നിങ്ങൾ അവനെ പിന്തുടരുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ കുട്ടി എന്റെ മകനാണ്, അവൻ തിരിഞ്ഞിട്ട് ഞാനോ നിങ്ങളുടെ മകനോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ എന്നെ ആരെന്ന് വിചാരിക്കുന്നു? അതെന്നെ ലജ്ജിപ്പിക്കും. നിന്റെ പുത്രനായിട്ട് അതെന്നെ ലജ്ജിപ്പിക്കും. അങ്ങനെ ഇപ്രകാരമാണ് ഇന്ന് പേരിന് വിളിക്കപ്പെടുന്ന ക്രിസ്തീയത ചെല്ലുന്നത്. നിങ്ങൾ അതിന് പേര് വിളിച്ചാൽ, ഒരു സഭാ സംഘടനയുടെ പേര് വിളിച്ചാൽ അത് ശരിയാണ്. കാരണം അവർ വിഭാഗീയ സഭയുടെ പ്രതിനിധിത്വത്തെ സ്വീകരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രതിനിധിത്വമായ ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഇല്ല, അവർ ലജ്ജിച്ചു പോകുന്നു. അതെ, ഞാൻ അന്യഭാഷ സംസാരിച്ചിരിക്കുന്നു. അതെ, ഞാൻ ദർശനങ്ങൾ കണ്ടിരിക്കുന്നു. അതെ, ഞാൻ ദിവ്യമായ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. അതെ, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, ഞാൻ സകല വിഭാഗീയ സഭകളിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നു. ഞാൻ അവയിൽ യാതൊന്നിനും മുട്ടുകുത്തുന്നില്ല. ഞാൻ ക്രിസ്തുവിന്റെ ഒരു ദാസനാകുന്നു. ഓ, അങ്ങനെ പറയുന്നത് അത് അവരെ തുണ്ടം തുണ്ടമായി കീറിക്കളയും. കഴിഞ്ഞ രാത്രിയിൽ ഷിക്കാഗോയിലെ സമ്പൂർണ്ണ സുവിശേഷക്കാരുടെ ഇടയിൽ ഒരു മഹാനായ പ്രാസംഗികനെത്തിയിരുന്നു. ഇത് പറയുന്നതിനു വേണ്ടി ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തട്ടെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പലപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഞാനും വിചാരിച്ചു പോകാറുണ്ട്, അതായത് വേദപുസ്തകത്തിലെ സത്യമെന്ന് നാം സംസാരിക്കുന്നതായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അധികമായി പോകാറില്ല. എന്നാൽ അത് പോകാറുണ്ട്. ചിലപ്പോൾ അവർ നേരെ അതിനെതിരായി വന്നിരിക്കും. എന്നാൽ അവർ അത് വാസ്തവമായും അർത്ഥമാക്കിയില്ല. അവർ നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കഥ ഒരു കൂട്ടം മദ്യപാനികളുടേതാകുന്നു. അവർ ക്രിസ്തീയത എന്നൊരു കാര്യമേ ഇല്ല എന്ന് തമ്മിൽ വാദിച്ചിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഒരെണ്ണമുള്ളതായിട്ട് എനിക്കറിയാം, അതെന്റെ ഭാര്യയാകുന്നു. അവർ പറഞ്ഞു, കൊള്ളാം, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. അയാൾ പറഞ്ഞു, ശരി, വരൂ, നമുക്ക് എല്ലാവർക്കും മദ്യപിച്ചവരെ പോലെ അഭിനയിക്കാം. അങ്ങനെ അവർ വീട്ടിലെത്തുകയും അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് മുട്ട പാകപ്പെടുത്തി കൊണ്ടുവരുന്നതിന് പറഞ്ഞിട്ട് പിന്നെ അവർ അത് തറയിൽ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിനക്കിതിലും നല്ല പോലെ മുട്ടയുണ്ടാക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് ഈ വീട്ടിൽ കുറച്ചുനേരം അങ്ങനെ തുടർന്നു. അവർ മറ്റേ മുറിയിൽ ചെന്നിട്ട് കസേരയിൽ വീണുകിടന്നു. അപ്പോൾ അവർ ആരോ അവിടെ ഒരു വാക്കുപോലും പറയാതെ ഒരു ചെറിയ പാട്ട് സ്വയമായി പാടിക്കൊണ്ട് അവിടെ തൂത്തുവാരുന്നതിന്റെ ആ ശബ്ദം കേട്ടു. യേശു താൻ ഏകനായി ക്രൂശിച്ചുമെന്ന് ലോകത്തെ മുഴുവൻ സ്വതന്ത്രനാക്കിയില്ലേ? എല്ലാവർക്കും ഒരു ക്രൂശുണ്ട്, എനിക്കും ഒരു ക്രൂശുണ്ട്. ഈ പരിശുദ്ധമായ കുരിശിനെ ഞാൻ ചുമക്കും, മരണമെന്നെ സ്വതന്ത്രമാക്കും വരെയും. പിന്നെ ഒരു കിരീടത്തിനായി ഞാൻ വീട്ടിൽ പോകും. അവരിൽ മദ്യപാനിയായ ഒരുവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിരുന്നു? അവളൊരു ക്രിസ്ത്യാനിയാണ്. നോക്കൂ, അവർ അവളെ പരീക്ഷിക്ക മാത്രം ചെയ്തിരുന്നു. ചിലപ്പോൾ ലോകവും നിങ്ങളെ പരീക്ഷിക്കുന്നതിനായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത് സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ, അത് ഞായറാഴ്ച രാത്രിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു, ഈ മഹാനായ പ്രാസംഗികൻ, ഞാൻ ജനങ്ങളുടെ പേരെടുത്ത് വിളിക്കാറില്ല, എന്നാൽ അദ്ദേഹം ശരിക്കും ഇതിന് വിരോധമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഈ സഭകളെ ഐക്യസഭാ സമിതിയുടെ നീക്കത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ഈ മനുഷ്യൻ അവരെ അതിൽ ഇടാൻ ശ്രമിക്കുകയുമായിരുന്നു. അങ്ങനെ അയാൾ ക്രിസ്തീയ വ്യവസായക്കാർക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അത് ഷിക്കാഗോയിൽ വെച്ച് എനിക്കുണ്ടായിരുന്ന ഒരു യോഗമായിട്ട് ആ സമയത്ത് ഞാൻ ആഫ്രിക്കയിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മനുഷ്യൻ എഴുന്നേറ്റത്തിൽ പറഞ്ഞു, ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും മഹത്തായ നീക്കമെന്നത് അത് ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലുതായിട്ട് സകല സഭകളും തിരികെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയും അത് ഐക്യസഭാ സമിതിയിലേക്കായിട്ട് കത്തോലിക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. പിശാചിന്റെ എന്തൊരു കെണിയാകുന്നു. ഇതിന്റെ നേതൃത്വക്കാരനായ, അതായത് സർവദേശീയ വ്യവസായക്കാരുടെ പ്രസിഡന്റായ സഹോദരൻ ഷഖേറിയൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു. അദ്ദേഹം ഇരുന്ന ശേഷം ഇയാൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഐക്യസഭാ സമിതിയുടെ നീക്കം അവരെ എല്ലാം മൃഗത്തിന്റെ മുദ്രയിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പ്രസംഗപീഠത്തിലായി ഇരുന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് മൃഗത്തിന്റെ മുദ്രയിലേക്ക് നീങ്ങും. കൂടാതെ അദ്ദേഹം പറയുന്നതാണ് സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിനുള്ള പ്രവണത ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ സത്യാവസ്ഥയെ സഹോദരൻ ബ്രഹാം എന്ന് നിങ്ങളോട് പറയുന്നത് എത്ര പേർ ഇഷ്ടപ്പെടുന്നു? അവർ കൈകൾ ഉയർത്തുക. അവിടെ 5000 ജനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഒരു ദിവസത്തേക്കെങ്കിലും എന്ന് പറഞ്ഞ് കരഞ്ഞും നില വിളിച്ചു വരുന്നു. സഹോദരൻ കാൾ വില്യംസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ ആൾത്തിരക്കിനിടയിൽ കൂടി കടന്നു. അവരുടെ പക്കൽ $100 നോട്ടുകൾ എന്റെ കയ്യിലേക്ക് കുന്നുകൂടിയിരുന്നു. അത് നിങ്ങളുടെ പ്ലെയിൻ യാത്രയ്ക്കും ഇവിടേക്ക് വന്ന് തിരിച്ചു പോകുന്നതിനുമായിരുന്നു. നോക്കൂ, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു. നോക്കൂ ആ ജനങ്ങളെ, പലപ്പോഴും നാം അറിയാതെ തന്നെ വചനം ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകം നിങ്ങൾക്ക് എത്രമാത്രം എതിരായിരുന്നാലും വിഭാഗീയ സംഘടനകൾ നിങ്ങൾക്കെതിരായിരുന്നാലും അതൊരു കാര്യമല്ല. ദൈവം അത് സത്യമെന്ന് തെളിയിക്കുന്നു. ആ മഹത്തായ നാഴിക അവസാനമായി എത്തുമ്പോൾ നാം ചിന്തിക്കാത്തതായ കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. നിങ്ങൾ ലജ്ജിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയല്ലെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തെ വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ലജ്ജിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളത് വിശദീകരിക്കാൻ ആഗ്രഹിക്കാതെ ഒതുക്കി വെച്ചു കളയും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യന്, ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ ഒരു മനുഷ്യന്, തന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹവുമായിട്ട് കുറച്ചു നേരം ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ട് തന്റെ ഹൃദയത്തിലുള്ള ആ സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? നോക്കൂ, അവിടെ എന്തോ സംഭവിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. യേശു സംസാരിച്ചിരുന്ന ആ ദുഷ്ടകാലം ഇതായിരിക്കാം. ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തെയും ആത്മാവിനെയും കുറിച്ച് അവർ ലജ്ജിക്കുന്നു. എന്നാൽ സത്യം ജനങ്ങളുടെ മുമ്പിൽ വിശദമാക്കുമ്പോൾ ദൈവം പിന്നെ സ്വയമായ വചനത്തിൽ കൂടെ സ്വയം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ആർക്കും ഏതൊരു അവകാശവും നടത്താൻ കഴിയും. അത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ട് വളരെയധികം അവകാശങ്ങൾ നടത്തിയിരിക്കുകയും അത് ഭയങ്കരവുമായിരിക്കുന്നു. എന്നാൽ ഒരു സത്യമുണ്ടെന്ന് ഞങ്ങൾ കാണുകയാണെങ്കിൽ അത് വചനത്താൽ മാത്രമായിരിക്കണം. കാരണം അവരുടെ പക്കൽ ഇപ്രകാരമുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ എണ്ണ ഒഴുകുകയും കൈയിൽ നിന്ന് രക്തവും കാലിൽ കൂടി ഒഴുകി കാലുറയിൽ എത്തുകയും പിന്നെ കാലുറ ഊരി അതിൽ നിന്ന് എണ്ണ ഒഴുകുകയും തവളകൾ പ്രസംഗപീഠത്തിൽ നിന്ന് ചാടുകയും ചാടിക്കിടക്കുന്നതും അങ്ങനെ ഇപ്രകാരമുള്ള സകല കാര്യങ്ങളുമാകുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള യാതൊരു വാഗ്ദാനങ്ങളുമില്ല. എന്നാൽ അവസാന നാളുകളിൽ അവർ രണ്ടും അത്ര അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചുകളെയും എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനായി യാതൊരു തിരുവെഴുത്തുകളുമില്ല. യഥാർത്ഥമായ കലർപ്പില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ വചനം ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ടത് വരുമ്പോൾ അത് മറ്റേ കൂട്ടരെ അതിന്റെ അടിസ്ഥാനപരമായ അവരുടെ അതേ വശത്തെ നാണിപ്പിച്ചു കളയുന്നതായി തന്നെ നാം കാണുന്നു. അതിനെക്കുറിച്ച് ഒരു നാണക്കേടുണ്ട്. എന്നാൽ ഒരു പുരുഷനോ സ്ത്രീയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ ഇതൊരു വാസ്തവികതയാകുന്നു. ദൈവം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വാഗ്ദത്തം നൽകിയിട്ട് നിങ്ങളത് സ്വീകരിക്കുമ്പോൾ അവിടെ എന്തോ നിങ്ങളുടെ ഉള്ളിലായി സ്ഥാപിക്കപ്പെടുകയും മറ്റ് യാതൊന്നിനും ആ സ്ഥാനത്തെ എടുക്കാൻ കഴിയുകയുമില്ല. ഒരു വ്യക്തി എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അതെന്തെങ്കിലും ആവേശപരമായ പ്രവൃത്തിയിൽ കൂടെയോ ചില അത്യുത്സാഹത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ ഉപദേശത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവൻ തന്റെ സ്വന്തമായ ഒരു ആശ്വാസത്തിനായി സ്വീകരിച്ചിരിക്കുന്ന മതവിശ്വാസത്താലോ തത്വശാസ്ത്രത്താലോ ചോദ്യോത്തര പാഠമാലയാലോ ആയിരിക്കാൻ പാടില്ല. എന്നാൽ അവൻ വാസ്തവമായും സർവശക്തനായ ദൈവവുമായി മുഖാമുഖം മോശ മരുഭൂമിയുടെ പിന്നിലായി ചെയ്ത മാതിരി വരുമ്പോൾ പിന്നെ ആ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നത് കൃത്യമായും ആ നാഴികയിലേക്കുള്ള വചനവും വാഗ്ദാനവും കൂടിയായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത 15 നിമിഷത്തേക്ക് നമുക്ക് നോക്കാം. ചില ആളുകൾ അതുപോലൊരു അനുഭവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടത് സംസാരിക്കുമ്പോൾ ഒരു സഭയായിട്ടോ ഒരു വിഭാഗീയ സഭയായിട്ടോ അല്ല, എന്നാൽ ഒരു വ്യക്തിപരമായ രീതിയിൽ സംസാരിക്കുന്നു. കാരണം നിങ്ങൾ ഈ കൂടാരത്തിൽ എത്തിയിരിക്കുന്നത് കൊണ്ടല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ല, എന്നാൽ ഒരു മരിക്കുന്ന മർത്യനായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. അതായത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ അവസാനത്തെത്തേണ്ടതായി വരും. ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ല, മറ്റേതെങ്കിലും പ്രാസംഗികൻ അവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങളെ കണ്ടുമുട്ടുന്ന ഏക വ്യക്തി ദൈവം മാത്രമായിരിക്കും. നിങ്ങളിത് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഭാര്യ ഒരു നല്ല ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഒരു നല്ല ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ആയിരിക്കില്ല, എന്നാൽ ഞാൻ ദൈവവുമായി നേരാണോ, ഞാൻ ഇപ്രകാരം ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നതായിരിക്കും. അതെന്റെ പാസ്റ്റർ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഡീക്കൻ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടോ ആയിരിക്കില്ല, എന്നാൽ ഞാൻ അവനെ കണ്ടുമുട്ടിയോ എന്ന അടിസ്ഥാനത്തിലായിരിക്കും. അത് ഞാൻ ഒച്ച വെച്ചതുകൊണ്ടോ അന്യഭാഷ സംസാരിച്ചതുകൊണ്ടോ ആയിരിക്കില്ല, എന്നാൽ ഞാൻ അവനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയിരിക്കുന്നു എന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ലജ്ജിക്കുകയില്ല. കാരണം അവിടെ അത്രമാത്രം സമ്പൂർണവും സത്യവും ശുദ്ധിയുമുള്ള എന്തോ ഒന്ന് കിടക്കുന്നു. ഓർക്കുക, ദൈവത്തെ പോലെ പെരുമാറുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ കണ്ടുമുട്ടാനിടയുണ്ട്. ഇതും അതും മറ്റേതുമൊക്കെ ചെയ്യുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാനിടയുണ്ട്. സ്വല്പം ഒന്ന് പിന്തുടർന്ന് നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനവുമായി എത്രമാത്രം താരതമ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഒരു ആത്മാവുമായി കണ്ടുമുട്ടിയിട്ട് അത് നിങ്ങളോട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു മഹത്വമേറിയ അനുഭൂതി നൽകുകയും നിങ്ങൾ ചാടുകയും നിലവിളിക്കുകയും ചെയ്യാനിടയുണ്ട്. എന്നാൽ വചനത്തെ നിഷേധിക്കുന്ന സമയം വരുമ്പോൾ വചനം എഴുതിയ പരിശുദ്ധാത്മാവിന് തന്നെ തന്റെ സ്വന്തം വചനത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ആ ആത്മാവ് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളെയും ഒരു ആമേൻ കൊണ്ട് ഊന്നി പറയും. അതങ്ങനെയല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. നിങ്ങൾ ഒരു വഞ്ചിക്കുന്ന ആത്മാവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇന്ന് ലോകം അതിനാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം ഇറങ്ങിവന്ന് ഒരു പ്രസ്താവന നടത്തുന്നത് നിങ്ങൾ കാണുമ്പോൾ, അതായത് അവനൊരു വിശേഷ കാര്യം ചെയ്യാൻ പോകുകയും പിന്നെ അത് തിരികെ വന്ന് സമയാനുസൃതമായി അത് ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ പക്കൽ ഒരു യഥാർത്ഥമായ ദൈവാത്മാവുണ്ട്. ഒരാത്മാവ് ഒരു വ്യക്തിയുടെ മേലായിട്ട് വേദപുസ്തകം എഴുതിയ പരിശുദ്ധാത്മാവ് പിന്നെ തിരിഞ്ഞ് അതിനെ അത് ശരിയല്ല, അത് കഴിഞ്ഞുപോയ ഏതോ കാലത്തേക്കായിരുന്നു എന്നെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അവൻ പറഞ്ഞു, വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമാകുന്നു. അത് പ്രവൃത്തികൾ 2:38 ആകുന്നു. എങ്കിൽ ഒരാത്മാവിന് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യത്തെ സ്വീകരിച്ചിട്ട് എങ്ങനെ ദൈവത്തിന്റേതായിരിക്കാൻ കഴിയും? അവിടെ എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നും പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും പറയുകയാണ് ഓ അവനൊരു തത്വജ്ഞാനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവനൊരു നല്ല മനുഷ്യനായിരുന്നു, അവനൊരു പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ പക്കൽ ശക്തിയുള്ളിടത്തോളം. എന്റെ മകളായ റിബേക്കയോടൊപ്പം പോകുന്ന കുട്ടിയായ ജോർജ് സ്മിത്തിനോട് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സംസാരിക്കുകയായിരുന്നു. അവനൊരു മിടുക്കൻ കുട്ടിയും ഈ കൂടാരത്തിൽ പാടുകയും ചെയ്തിരുന്നു. അവനൊരു ബാപ്റ്റിസ്റ്റുകാരനായിട്ട് പറഞ്ഞു, എന്റെ പേര് അതിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കൂ, എനിക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. അവിടെ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയും ഉണ്ടായിരുന്നിട്ട് ഈ ബാപ്റ്റിസ്റ്റ് സഭയിൽ അവിടെ മലമുകളിൽ വെച്ച് ഒരു കൂടിയാലോചന നടന്നിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ എനിക്ക് എതിരായിരിക്കുകയും മറ്റുമായിരുന്നു. അവർ എന്നോടല്ല എതിരായിരിക്കുന്നത്, അത് ഈ വചനത്തോടാണ് എതിരായിരിക്കുന്നത്. ഞാനൊരു മനുഷ്യനായിട്ട് എനിക്കെതിരായി അവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, ഞാൻ അവർക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. എന്നാൽ അതിനെയാണ് അവർ പേടിച്ചിരിക്കുന്നത്. അങ്ങനെ മലമുകളിൽ വെച്ച് അവർക്ക് യോഗമുണ്ടായിരിക്കുകയും ശരിക്കും പറഞ്ഞാൽ ഈ യോഗം കഴിഞ്ഞിരിക്കുകയും ഈ മഹത്തായ കൂടിയാലോചനയുടെ അവസാനത്തെ 3 ദിവസത്തെ രാത്രികൾ എടുക്കുന്നതിനായി ഒരു പ്രചാരണ പ്രവർത്തകനെ കൊണ്ടുവന്നിരിക്കുകയും ഈ മലമുകളിൽ തണുപ്പുമായിരുന്നു. ഈ മിഷനറി എഴുന്നേറ്റിട്ട് എന്ത് സംഭവിച്ചുവെന്നാൽ അദ്ദേഹം മർക്കോസിന്റെ 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാനിടയായിട്ട് പറഞ്ഞു, ഇന്ന് വളരെയധികം ജനങ്ങൾ ദിവ്യരോഗശാന്തിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിലായിരുന്നു, ഞാനൊരു ഇന്ത്യക്കാരനാകുന്നു, ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ അവിടെ അമേരിക്കയിലുള്ള സഹോദരൻ ബ്രഹാം എന്ന പേരോടുകൂടി ഒരു വ്യക്തി അവിടെ വന്നിരുന്നു. ഈ പാസ്റ്റർ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ അർബുദ രോഗത്താൽ മരിക്കുകയായിരുന്നു, ഞാൻ കുരുടനായിരുന്നു അല്ലെങ്കിൽ അതുപോലെ എന്തോ ആയിരുന്നു. അദ്ദേഹം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റൊരാളെ ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ഭാഷ പോലും അറിയാതെ വിളിക്കുകയും ദൈവത്തിന്റെ ശക്തിയെ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇതാ സാക്ഷികളായി നിൽക്കുന്നു. അവർ അദ്ദേഹത്തിന്റെ വായടയ്ക്കാൻ ശ്രമിച്ചു, അവർക്കത് കഴിഞ്ഞില്ല. അത് തന്നെയും നോക്കൂ, അവരുടെ തന്നെ കൂടിയാലോചനാ സഭയിലായിരുന്നു. അവർ ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തെയും നിഷേധിക്കുന്നു. അവരിൽ ചില ആളുകൾ തന്നെയും ഈ കുട്ടിയുടെ സഹോദരി തന്നെ, അവർ താഴെയായിരുന്നിട്ട് യാതൊന്നും തന്നെ പറയാനില്ലായിരുന്നു. അവൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് അവർ ഏതെങ്കിലും രീതിയിൽ ഇറങ്ങിവന്ന് ശ്രമിച്ചിരുന്നു. അവരിൽ ഒരു മഹിള പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്നു. റിബേക്കയും ജോർജും കൂടി ഈ മഹിളയെ കാണാൻ ചെന്നു. അവൾ ചെന്ന് ഒരുവിധം പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ ഈ പെൺകുട്ടിയെ കാണുന്നതിനായി ഞാൻ അവിടെ എത്തിയിരുന്നു. ഞാൻ കടന്നു ചെന്നിട്ട് അവിടെ ഇരുന്ന ഈ സ്ത്രീയോട് നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അല്ല, എനിക്കറിയില്ല ഞാൻ ആണോ അല്ലയോ എന്ന്. ശരി, എന്നാൽ അവൾക്ക് ബന്ധബുദ്ധിയായിരുന്നില്ല, അത് വെറുമൊരു പിശാചിന്റെ ആത്മാവായിരുന്നു. അവർ അത് മനസ്സിലാക്കിയില്ല. നോക്കൂ, അത് നിങ്ങളുടെ മേലായിരിക്കുകയും നിങ്ങൾക്ക് തന്നെ അറിയാതെയും ഇരിക്കുന്നു. അതിങ്ങനെയായിരിക്കുകയും ബലപ്രയോഗത്താൽ ഈ വ്യക്തിയെ ജയം പ്രാപിക്കുകയും അവരത് അറിയാതെയും ഇരിക്കുന്നു. ഈ തെരുവുകളിൽ കൂടി നടക്കുന്ന ഈ നിക്കറുകൾ ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ അത് തിരിച്ചറിയുന്നില്ല. അവർക്കൊരു പക്ഷേ അവർ ഒരിക്കലും അവരുടെ ഭർത്താവിനെതിരായിട്ട് എന്തെങ്കിലും ദുഷ്ടതയോ അതുപോലെയുള്ള യാതൊരു കാര്യങ്ങളോ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനും ആണയിടാനും കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവരത് തിരിച്ചറിയുന്നില്ല. കാരണം പിശാചിന്റെ ആത്മാവ് അവരുടെ മേൽ അവരെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവർ അതിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീക്ക് അവരുടെ വസ്ത്രം ഒരു പുരുഷന്റെ മുമ്പിൽ ഊരിക്കളയേണ്ടതിന്റെ ആവശ്യം എന്താണ്? വേദപുസ്തകത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രം അത് ചെയ്തിരുന്നു. അങ്ങനെ അവർക്കതെല്ലാം ഭ്രാന്തായിരിക്കുന്നു. മറ്റുള്ളവർ അവരെ തന്നെ മൂടാൻ ശ്രമിക്കുന്നു. അവരത് തിരിച്ചറിയുന്നില്ല. അതത്രമാത്രം സൂത്രശാലിയും കൌശലമേറിയതുമാകുന്നു. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തൂക്കി നോക്കേണ്ടത് ആവശ്യമാകുന്നു. ഈ ചെറുപ്പക്കാരിയായ മഹിള പറഞ്ഞു, ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ അവരെന്നെ സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, എന്തോ ആ തരത്തിൽപ്പെട്ട ഒരു പെരുമാറ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ശരി, തീർച്ചയായും അങ്ങനെ ഒരു തരത്തിൽപ്പെട്ട പെരുമാറ്റത്തിൽ നീ വിശ്വസിക്കരുത്. എന്നാൽ അവൻ ദൈവപുത്രനായിരുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓ, അവനായിരുന്നേക്കാം എന്നവൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, അവരുടെ അത്ഭുതങ്ങളും അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ? ഞാൻ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു സഭായോഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ, ഏകനായ ദൈവം അവൻ മാത്രമേ ഉള്ളൂ, അവൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കണ്ടാൽ നീ എന്ത് ചെയ്യും? ദൈവം പിതൃത്വത്തിൽ അഗ്നിസ്തംഭവും പ്രവാചകന്മാരും, ദൈവം തന്റെ പുത്രനിലും പിന്നെ ദൈവം തന്റെ ജനങ്ങളിലുമാകുന്നില്ലേ? ഇത് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളായിട്ട് ഒരു മഹാനായ ദൈവം തന്നെ മുഴുവൻ നിത്യതയും നിറച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അവൻ തന്റെ ജനങ്ങളുടെ ഇടയിൽ കുരുടരെ കാണുന്നതിനും ബധിരരെ കേൾക്കുന്നതിനും ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കിയിട്ട് ജനങ്ങളോട് അവർക്കുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്ത് നിങ്ങൾ കാണുകയിൽ എന്തായിരിക്കും? അവൾ പറഞ്ഞു, അത് ജാതകം നോക്കി പറയുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നതിലും നിങ്ങൾ തീരെ മോശമായ അവസ്ഥയിലാകുന്നു. എന്നാൽ നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്തായിരുന്നെങ്കിൽ അത് അതിലും നന്നായിരുന്നു, കാരണം നിന്നെ അതിനുവേണ്ടി ഉത്തരവാദിയായി ദൈവം എടുക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, യേശു കിണറ്റുകരയിലെ സ്ത്രീയോട് അവളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവൻ ജനങ്ങളെ നോക്കിയിട്ട് അവരുടെ ഹൃദയവിവേചനം ചെയ്തപ്പോൾ, നിങ്ങൾ അതിനെ ജാതകം നോക്കൽ എന്ന് വിളിക്കുന്നുവോ? നോക്കൂ, അത്രമാത്രം വിഭാഗീയ സഭകളിൽ പൊതിഞ്ഞിരിക്കപ്പെട്ടിട്ട് ലൂഥർ എന്ന് വിളിക്കപ്പെടുകയും അതിനെതിരായുള്ള സകലതും തെറ്റായിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് അവന്റെ വചനത്തിൽ പൊതിഞ്ഞിരിക്കുന്ന മനുഷ്യരെ ആവശ്യമായിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഏതൊരു കാര്യവും തെറ്റാണ്. യേശു പറഞ്ഞു, ദൈവം മാത്രം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ. ഒരു ശാസ്ത്രീയ യുഗത്തിൽ നോഹ എന്ന പേരോടുകൂടി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. ദൈവം അവനെ കണ്ടുമുട്ടുകയും അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് ദൈവമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ദൈവം പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്. അതുവരെ ഒരിക്കലും മഴ പെയ്തിരുന്നില്ല. എന്നാൽ മഴ പെയ്യാൻ പോവുകയാണെന്ന് അവൻ വിശ്വസിക്കുകയും അവന്റെ പക്കലുണ്ടായിരുന്ന വിശ്വാസത്താൽ അതിനെ പ്രായോഗികമാക്കാൻ അവൻ ലജ്ജിച്ചിരുന്നില്ല. ലോകം മുഴുവൻ അവനെതിരായിരിക്കെ അവൻ 120 വർഷത്തോളം ആ പെട്ടകം ഉണ്ടാക്കുന്നതിനായി എടുത്തു. അവന്റെ കാലത്തെ ദൈവത്തിന്റെ വചനത്തിൽ അവൻ ലജ്ജിച്ചിരുന്നില്ല. അതിനാൽ ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും രക്ഷിച്ചു. മറ്റുള്ള മനുഷ്യർക്ക് അതെത്ര മൂടത്തരമായി കാണാനിടയായിരിക്കാം, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. മറ്റത് എത്ര ശാസ്ത്രീയമായിരുന്നാലും കാര്യമല്ല. അതിന് ഇത് വിപരീതമായി അത് സംഭവിക്കാൻ കഴിയുകയില്ല, അത് സംഭവിക്കാൻ കഴിയുകയില്ല എന്ന് എത്ര മാത്രം പറഞ്ഞാലും അത് കാര്യമല്ല. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ അത് അങ്ങനെയാകുന്നു. അതൊരു മൂഢതയേറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഈ ലോകത്തിൽ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന കുറെ ആളുകളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ അരിസോണയിലേക്ക് പോകുന്നു, അവിടെ ഞാൻ 7 ദൂതന്മാരെ ഒരു സംഘത്തിൽ കണ്ടുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടം ജനങ്ങൾ അത് സംഭവിക്കുന്നത് കാണുന്നതിനായി നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോസ് ഏഞ്ചലസ് സമുദ്രത്തിൽ താണുപോകും. എന്നാൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുകയും ആ ദൈവം ഒരിക്കലും പരാജയപ്പെടാതെ അവൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തെ അതുപോലെ ചെയ്യുകയും എല്ലായ്പ്പോഴും ചെയ്തിരിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നിലേക്ക് മാറി അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്ക് സകല ലോകത്തോടും പറയാം. ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് അവനോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വാസ്തവികത അവന്റെ ഹൃദയത്തിനുള്ളിൽ അവന്റേതാകുകയും പിന്നെ അവൻ അതിനെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കുന്നില്ല. നോഹ ലജ്ജിച്ചിരുന്നില്ല, ബാക്കിയുള്ള ലോകത്തിന് അത് മൂഢത്തരമായി കാണപ്പെട്ടിരുന്നു. എന്നാൽ നോഹയ്ക്കതായിരുന്നില്ല. മോശ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നതിൽ അവൻ ലജ്ജിച്ചിരുന്നില്ല. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുകയും ദൈവം അവനോട് കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. മോശ പറഞ്ഞു, എനിക്ക് വിക്കുണ്ട്. അതാണ് അവനുണ്ടായിരുന്നത്. സംസാരിക്കുമ്പോൾ വിഘ്നമുണ്ടായിരുന്നു. അവന് പറഞ്ഞു, ഇതാ അഹരോൻ വരുന്നു, നീ അവന് ദൈവമായിരിക്കുക, അവൻ നിനക്ക് പ്രവാചകനായിരിക്കും. അവന് നന്നായി സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ നിന്റെ വായോടൊപ്പമായിരിക്കും. മനുഷ്യന് വായ് കൊടുത്തതാർ? ആമേൻ, ഞാനത് ഇഷ്ടപ്പെടുന്നു. അതാണ് ദൈവം. ഓമനയും ചെകിടനെയും ഉണ്ടാക്കിയതാർ? അല്ലെങ്കിൽ ആരാണ് മനുഷ്യന് സംസാരിക്കുന്നതിനുണ്ടാക്കിയത്? ദൈവമല്ലയോ? അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ മഹത്വത്തെ എനിക്ക് കാണിച്ചു തരൂ. നിന്റെ കയ്യിൽ എന്താണ് എന്നവൻ ചോദിച്ചു. ഇതൊരു വടിയാകുന്നു എന്നവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് പറഞ്ഞു. അത് സർപ്പമായി തീർന്നു. അതിനെ വീണ്ടും എടുക്കുക, അത് തിരികെ വടിയായി തീർന്നു. ആമേൻ, അവൻ ദൈവമാകുന്നു. നിന്റെ കൈ മാർവിടത്തിലിടുക. അവൻ ഇട്ടിട്ട് പുറത്തെടുത്തപ്പോൾ വെളുത്ത് കുഷ്ഠമായിരുന്നു. വീണ്ടും തിരികെ ഇട്ട് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു. അത് മറ്റേ കൈ പോലെ തന്നെയായി തീർന്നു. അവൻ യഹോവയാകുന്നു. അതിനുശേഷം അവൻ ഫറവോന്റെ മുമ്പിൽ എത്തിയിട്ട് ദൈവം പറഞ്ഞത് എന്തായിരുന്നുവോ അത് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, അത് ഇന്ന ഇന്നതാകുന്നു. അവൻ നിലത്തെ പൊടിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് അവൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈച്ചകൾ ഭൂമിയിൽ വരട്ടെ. അപ്പോൾ ഈച്ചകൾ വന്നു. വെള്ളമെടുത്ത് നദിയിലെ കൊഴിച്ചിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നദി മുഴുവനും അതിലുള്ളതൊക്കെയും രക്തമാകട്ടെ. കൽമഴയെ അവൻ ആകാശത്ത് നിന്നും വിളിച്ചു. നിങ്ങൾക്കറിയാമോ, അവസാന കാലത്ത് ഈ ബാധകൾ വീണ്ടും ആവർത്തിക്കേണ്ടതായിരിക്കുന്നു. കൂടാതെ ഓർക്കുക, വേദപുസ്തക കാലങ്ങളിൽ ഒരു വ്യഭിചാരിയുടെ ശിക്ഷ കല്ലെറിഞ്ഞു കൊന്നുകളയുകയായിരുന്നു. ഒരു അവിശ്വാസിയായ സഭയും കല്ലെറിഞ്ഞു കൊന്നുകളയപ്പെടുകയും കൽമഴ ഒരിക്കൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ രീതിയുമായിരുന്നു. അവൻ ഈ അവിശ്വസിക്കുന്ന ലോകത്തെ കല്ലെറിയും. അത് ഈ വ്യഭിചാരിയായ തലമുറയാകുന്നു. അവൻ ആകാശത്തു നിന്ന് 100 pounds ഭാരം വരുന്ന ഓലോ താരന്റെ കഷണങ്ങൾ കൽമഴ പെയ്യിക്കും. വ്യഭിചാരണിയായ സഭ മരിക്കും. വ്യഭിചാരിയായ ലോകം ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അവൻ ആദിയിൽ ചെയ്ത മാതിരി തന്നെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. സഭയെ ദൈവത്തോട് നേരായി കൊള്ളുക, അതാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. ദൈവത്തിലേക്ക് തിരിയുക. ആ കിഴവനായ മങ്ങിയ മുഖത്തോടുകൂടിയ നരച്ച നീണ്ട താടിയുള്ള മൊട്ടത്തലയനായ മെലിഞ്ഞ ശരീരത്തോടുകൂടിയ 80 വയസ്സോളം പ്രായമേറിയ ഏലിയാവ് മരുപ്രദേശത്തിരുന്നുകൊണ്ട് ജനങ്ങളുടെ പാപത്തെ നോക്കിയിരുന്നു. ഒരു ദിവസം രാവിലെ ദൈവം അവനോട് സംസാരിക്കുകയും നീ ചെന്ന ആഹാബിനോട് ഞാൻ പറയാതെ ഒരു തുള്ളി പോലും മഞ്ഞു വീഴില്ല എന്ന് പറയാൻ കൽപ്പിച്ചു. എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ നരച്ച താടിയുള്ള മങ്ങിയ മുഖത്ത് നിന്ന് നോക്കുന്നതും അവന്റെ കയ്യിൽ ഒരു വടിയുമായി 16 വയസ്സുള്ള പയ്യനെ പോലെ അവിടേക്ക് പോകുന്നതും കാണാൻ കഴിയും. അവൻ നേരെ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ഞാൻ പറയാതെ ഒരു തുള്ളി മഞ്ഞു പോലും വരികയില്ല എന്ന് പറഞ്ഞു. അവൻ ദൈവത്തെയോ അവന്റെ വചനത്തെയോ കുറിച്ച് രാജാവിനോടോ മറ്റാരോടെങ്കിലും തന്നെ പറയാൻ ലജ്ജിച്ചിരുന്നില്ല. അവൻ ലജ്ജിച്ചിരുന്നില്ല. ഇപ്പോൾ ആഹാബേ എന്ന് മറിഞ്ഞിരുന്നു കൊണ്ട് അതിന് അവന് പറയേണ്ടി വന്നിരുന്നില്ല. അതെന്തോ നമ്മെ തന്നെ പോലെയുള്ള ഒരു കാര്യത്തെ എന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു. ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ട് എനിക്ക് കൂടുതൽ വിശ്വാസം ആവശ്യമായിരിക്കുന്നു. അതാണ് ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ ചെന്നിട്ട് ഒരു വിശ്വാസത്തിന്റെ പുതിയ പൊട്ടിത്തെറി പ്രാപിക്കുന്നതാകുന്നു. ആദ്യപ്രകാരമായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ക്ഷമയാചിച്ചുകൊണ്ട് ശ്രീമാൻ പിശാജെ ദേവിജയെ തന്നെ വിട്ടിട്ട് എന്നിങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ യാതൊന്നുമില്ല. വിശ്വാസത്തിന്റെ മസിലുകളും നെഞ്ചത്ത് രോമവുമുണ്ട്. അത് സംസാരിക്കുമ്പോൾ മറ്റെല്ലാം വായടച്ചുകളെയും. ശ്രീമാൻ പിശാജെ നീ മാറുന്നുണ്ടോ എന്ന് പറഞ്ഞത് പോകുന്നില്ല. എന്നാൽ ഇവിടെ നിന്നും പുറത്തു പോക. ഞാൻ ദൈവപുത്രനാകുന്നു, ദൈവത്താൽ ആജ്ഞ പ്രാപിച്ചിരിക്കുന്നവനാകുന്നു. അവരെ വിട്ടുപോക. അപ്പോൾ അത് നീങ്ങുന്നു. നിങ്ങൾക്ക് പിശാജിനോട് യാചിക്കേണ്ടി വരുന്നോ? അവനുമായി യാതൊന്നും ചെയ്യാനില്ല. ദൈവത്തിന്റെ വചനത്തോടുകൂടെയോ അവന്റെ നിങ്ങളോടുള്ള ഉത്തരവിനോടോ നാം ആരാണെന്നുള്ളതിനെ കുറിച്ചോ ലജ്ജിക്കുന്നില്ല. ഞാനൊരു ബ്രണഹമാകുന്നു എന്ന് ഒരൊറ്റ നാണക്കേട് മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ ആദ്യത്തെ ജനനമാകുന്നു. എന്റെ പരാജയങ്ങളെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. എന്നാൽ അവന്റെ ദാസനായിട്ട് ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ അവന്റെ വചനത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. അത് വിഭാഗീയ സഭകളായാലും രാജാക്കന്മാരായാലും ഭരണാധികാരികളായാലും അല്ലെങ്കിൽ അതെന്ത് തന്നെയായാലും ആയിക്കൊള്ളട്ടെ, ഒരു ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുക. ദൈവം അതിനുവേണ്ടി വിളിക്കുന്നു. മോശ ഫറവോന്റെ അടുക്കലേക്ക് നടന്നു ചെന്ന് അവനവരുടെ വളരെ ദിവസം ഭൂമിയിൽ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തോട് അനുരഞ്ജനം ചെയ്യാതെ അത് പറയാൻ അവൻ ലജ്ജിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, നിന്റെ കുറച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ നിന്നുകൊള്ളട്ടെ. അവൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പോകും, ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിക്കാതെ. ഞങ്ങളുടെ കന്നുകാലികളെയും എല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അവൻ ലജ്ജിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ വിടുതലിന്റെ വെളിച്ചത്തവൻ എത്തിയിരുന്നു. ആ കാരണത്താൽ ഒരു പുരുഷനോ സ്ത്രീയോ രോഗിയായാലും എന്തായാലും ഒരിക്കൽ ദൈവസന്നിധിയിലെത്തിയിട്ട് ദൈവം അവരെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിടുതലിന്റെ വെളിച്ചത്തിലാകുന്നു. നിങ്ങൾ യാതൊന്നുമായി പിന്നെ അനുരഞ്ജനം ചെയ്യുന്നില്ല. വിടുതൽ അവന്റെ ഹൃദയത്തിലായിരുന്നു. കാരണം അവൻ ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു, അബ്രഹാമിന് വാഗ്ദത്തം നൽകിയ ദൈവമാകുന്നു. അങ്ങനെ ആ സമയം വീണ്ടെടുപ്പിന്റെ സമയം, വിടുതലിന്റെ സമയം ഇത് അടുത്തിരിക്കുന്നു. അവരെ പുറത്താക്കുന്നതിനായി ഞാൻ നിന്നെ അവിടേക്ക് അയക്കുന്നു. ഇതിനെക്കുറിച്ച് എന്ത് ക്ഷമ ചോദിക്കാനാണ്? ഫറവനവനെ കൊന്നുകളയാൻ കഴിയുമായിരുന്നു. അവൻ വെറുമൊരു മനുഷ്യനായിരുന്നു. അവനൊരു അടിമയായിരുന്നു. അവനവനെ കൊന്നുകളയാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. അവൻ അവിടേക്ക് ചെന്നിട്ട് ഫറവന്റെ മുമ്പിൽ മുട്ടുകുത്തി യാതൊരു യാചനയും നടത്തിയില്ല. അവൻ പറഞ്ഞു, ഞാൻ അവരെ എടുക്കുന്നതിന് വന്നിരിക്കുന്നു. ഫറവൻ പറഞ്ഞു, ശരി, നിനക്കവരെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. ശരി, എങ്കിൽ കൊള്ളാം. ഭൂമിയിൽ എല്ലായിടത്തും നീ അവയിൽ കൂടി പ്രയാസപ്പെട്ട് കടന്നുപോകുന്നത് വരെ ഈച്ചകളായിരിക്കും. അങ്ങനെ അവിടെ അതാണത് സംഭവിച്ചത്. അവൻ പറഞ്ഞു, ഓ മോശെ, അവയെടുത്ത് മാറ്റിക്കളയുക. ശരി, ഇപ്പോൾ നീ മനംതിരിയുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ശരി, നിനക്ക് മരുഭൂമിയിൽ വളരെ ദിവസങ്ങൾ പോകാൻ കഴിയും. അവൻ പറഞ്ഞു, എങ്കിൽ ഈച്ചകൾ ഇപ്പോൾ വരും. ആമേൻ. അവൻ പറഞ്ഞു, ഇരുട്ട് വരും. അതത്രയും ഇരുട്ടായിട്ട് ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലം കാണാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവസാനം മരണം അവിടെ എത്തി. ഫറവൻ തൊട്ട് അവന്റെ ദാസൻ വരെ കുടുംബത്തിലെ ആദ്യ ജാതന് അവിടെ മരണമായിരുന്നു. ആരോടും യാതൊരു ക്ഷമയും ഉണ്ടായിരുന്നില്ല. അവൻ അബ്രഹാമിന്റെ ഒരു മകനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിട്ട് ദൈവത്താൽ ഉത്തരവ് നൽകപ്പെട്ട് ദൈവത്തിന്റെ സന്ദേശവുമായി പോയി ആ ജനങ്ങളെ വിളിച്ചു പുറത്താക്കുന്നതിനായിരുന്നു. ശരിയെങ്കിൽ ദൈവത്തിന് ഈ നാഴികയിൽ അതേ കാര്യത്തെ സഭയിൽ നിന്നൊരു മണവാട്ടി എടുക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയില്ലേ? ദാനിയേൽ അല്ല, ദാവീദ് ശൌലിന്റെ മുമ്പിൽ ഭയപ്പെട്ടിരുന്നില്ല. എല്ലാവരും അവിടെ ഗോലിയാത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ടിരുന്നപ്പോൾ അവിടേക്ക് നടന്നു ചെല്ലാൻ അവൻ ഭയപ്പെട്ടിരുന്നില്ല. അവൻ പറഞ്ഞു, നിന്റെ ദാസൻ. ആ ചെറിയ കാഴ്ചയ്ക്ക് മെലിഞ്ഞ പയ്യനായി അവൻ പറഞ്ഞു, നിന്റെ ദാസൻ പിതാവിന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഒരു കരടി വന്ന് അവയിൽ ഒന്നിനെ എടുത്തുകൊണ്ടുപോയി. ഞാൻ അതിന്റെ പിന്നാലെ ചെന്ന് ഈ ഒരു കവണ കൊണ്ട് അതിനെ കൊന്നുകളഞ്ഞു. ഒരു സിംഹം വന്നു. ഓ ദൈവമേ, ഒരു സിംഹം വന്ന് അവയിൽ ഒന്നിനെ കൊണ്ടുപോയി, അതിനെയും കാട്ടിലേക്ക് ഓടിച്ച് ഈ കവണ കൊണ്ട് അടിച്ചു വീഴ്ത്തി. അവൻ എഴുന്നേറ്റപ്പോൾ ഞാൻ അവനെ കൊന്നുകളഞ്ഞു. അവൻ പറഞ്ഞു, അതേ ദൈവം. ആ പിമ്പോക്കനായ രാജാവ് തന്റെ വീര്യമില്ലാത്ത ഭടന്മാരെയും കൊണ്ട് അവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ സേവിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ അവിടെ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ സഭയെ നിന്ദിക്കുന്നതിനിടയാക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ ദാസനവനെ കൊന്നുകളയും, കാരണം സിംഹത്തെയും കരടിയെയും വിടുവിച്ച് എന്റെ കയ്യിൽ തന്ന ഇതേ ദൈവം അഗ്രചർമ്മിയായ ഫെലിസ്തീനെയും എന്റെ കയ്യിൽ തരും. അവൻ വിക്കിയില്ല, ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാമെന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞു അത് സംഭവിക്കും. അവൻ ലജ്ജിച്ചിരുന്നില്ല. ദാനിയേൽ രാജാവിന്റെ മുമ്പിൽ അവനെ മാത്രമല്ലാതെ മറ്റാരുടെയും മുമ്പിൽ പ്രാർത്ഥിക്കരുതെന്നുള്ള രാജാവിന്റെ ആജ്ഞയെ എതിർത്തതിൽ ഭയപ്പെട്ടിരുന്നില്ല. അവൻ വാതിൽ തുറന്ന് മേൽമുണ്ട് വിരിച്ച് ദിവസേന മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു. അവൻ ഭയപ്പെട്ടിരുന്നില്ല. ശദ്രക്കും മേശക്കും അബേദനകവും ആ എരിയുന്ന തീച്ചുളയെ ഭയപ്പെട്ടിരുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അവനത് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ ബിംബത്തിന് മുമ്പിൽ ആരാധിക്കയില്ല. അവർ അതിനെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. ഇല്ല ശ്രീമാൻ, ഇല്ല ശ്രീമാൻ. അവർ തീർച്ചയായും ലജ്ജിച്ചിരുന്നില്ല, കാരണം അവർ അതറിഞ്ഞിരുന്നു. ശിംശോൻ ഫെലിസ്തീനയുടെ മുമ്പിൽ ലജ്ജിച്ചിരുന്നില്ല. 1000 ഫെലിസ്തീർ അവന്റെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ അവനൊരു കഴുതയുടെ താടിയിൽ പൊക്കിയെടുത്തു. അവരുടെ ശിരസ്ത്രങ്ങൾ തന്നെ 1.5 ഇഞ്ചോളം കനമുള്ള പിത്തള കൊണ്ടുണ്ടാക്കിയതും മറ്റുമായിരുന്നു. അവൻ അതുകൊണ്ട് 1000 പേരെ അടിച്ചു വീഴ്ത്തി. അപ്പോഴും ആ താടിയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ലജ്ജിച്ചിരുന്നില്ല. അവൻ കയ്യിൽ കിട്ടിയത് എന്താണോ അതുമായിട്ട് ചെന്ന് പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനൊരു നാസീർവൃതക്കാരനായി ജനിച്ചിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. യാതൊന്നിനും അവനെ ശല്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു. അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നിരുന്നിടത്തോളം യാതൊന്നിനും അവന്റെ വഴിയിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്രയുമധികം രാജാക്കന്മാരും ഫെലിസ്തീനും അല്ലെങ്കിൽ അങ്ങനെ എന്ത് തന്നെയായിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല. ശരി, യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് അവന്റെ അടുക്കൽ വന്ന് അവനോട് ജലത്താൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തെ അവൻ ലജ്ജിച്ചിരുന്നില്ല. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ എന്ന് പറയുന്നതിൽ അവൻ ലജ്ജിച്ചിരുന്നില്ല, കാരണം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിരുന്നു. അവൻ പുരോഹിതന്മാരുടെ മുമ്പിൽ നാണം കെട്ടിരുന്നില്ല. അവൻ ഹെരോദാവിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നാണം കെട്ടിരുന്നില്ല. ഫിലിപ്പിന്റെ ഭാര്യ യെഹ്രോദാവിനോടൊപ്പം ജീവിച്ചിരുന്നു. അവൻ നേരെ രാജാവിന്റെ മുമ്പിലേക്ക് നടന്നു വന്നു. ഈ കിഴവനായ അവ്യക്തമായ മുഖത്തോടുകൂടിയ മനുഷ്യൻ കാട്ടിൽ നിന്ന് നേരെ യാതൊരു വിദ്യാഭ്യാസമോ മറ്റ് യാതൊന്നുമോ തന്നെ ഇല്ലാതെ നേരെ ഹെരോദാവിന്റെ മുമ്പിലേക്ക് നടന്നു വരികയും അവനോട് അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തോട് അവൻ ലജ്ജിച്ചിരുന്നില്ല. തീർച്ചയായും അവൻ പരിപൂർണമായും അതിനെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. സ്തേഫാനോസ് അവൻ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. ആദ്യം പെന്തിക്കോസ്തുകാരായ ജനങ്ങൾ പെന്തിക്കോസ്തിന്റെ നാളിൽ അവർ മാളികപകളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വീഴുകയും അത് ദൈവത്തിന്റെ ഒരു വാഗ്ദാന പ്രകാരമായിരുന്നു. ലൂക്കോസിന്റെ 24:49 പറയുന്നു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ദൈവത്തിന്റെ വചനം അവരോട് വാഗ്ദത്തം ചെയ്തിരുന്നതായ അതേ വാഗ്ദത്തം, അതായത് എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, എന്നാൽ അവിടെ കാത്തിരിക്കുക, യാതൊരു വേദശാസ്ത്രവും വിദ്യാഭ്യാസവും അതുപോലെയുള്ള യാതൊന്നും എടുക്കാതെ നിങ്ങളുടെ മേൽ ശക്തി വധരുവോളം കാത്തിരിക്കുക. അങ്ങനെ പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും മുഴക്കമുണ്ടായി. ശക്തി ആകാശത്തു നിന്ന് വന്നപ്പോൾ അവർ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. പത്രോസ് എഴുന്നേറ്റിട്ട്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുക, പുരുഷന്മാരെ നിങ്ങൾ അധർമ്മികളുടെ കൈകാൽ സമാധാന പ്രഭുവിനെ ക്രൂശീകരിക്കുകയും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. കാരണം ഇത് യോവേൽ പ്രവാചകന്മാരുടെ മുഖാന്തരം അവസാന നാളുകളിൽ സംഭവിക്കുമെന്ന് അറിയിച്ചതത്രേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. കുറച്ചു നേരം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്ന സ്തേഫാനോസ് അവനൊരു കൊടുങ്കാറ്റ് പോലെ കടന്നുപോയിരുന്നു. അവനൊരു പ്രാസംഗികനായിരുന്നില്ല. അവൻ വെറുമൊരു ഡീക്കണായിട്ട് എല്ലായിടത്തും ഉയർത്തെഴുന്നേൽപ്പിനെ സാക്ഷീകരിച്ചിരുന്നു. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയിരുന്നു. അവനെ ഒന്ന് തടയാൻ കഴിയുമോ? അതൊരു തീ ആളിക്കത്തുന്ന വീടിനെ ഒരു കാറ്റുള്ള ദിവസം ഒരു വെള്ളമില്ലാത്ത സമയത്ത് കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ്? കാറ്റടിക്കുമ്പോഴെല്ലാം അത് വേറൊന്നായി തീ കത്തിക്കും. അവർ ന്യായാധിപതി സംഗതിന്റെ മുമ്പിൽ അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? അത് ഐക്യസഭാ സമിതി പോലെയാകുന്നു. സകല മതനേതാക്കളും ഈ ഐക്യസഭാ സമിതിയുടെ കീഴിലായി ഒരുമിച്ച് കൂടും. ഈ ന്യായാധിപ സംഘത്തിന്റെ കീഴിൽ എല്ലാവരും മുന്നേറി വന്നിരുന്നു. പരീശന്മാരും സാധൂക്യരും ഹെരോദ്യരും അവർ എന്തു തന്നെയായിരുന്നാലും അവർക്ക് ഈ സമിതിയുടെ കീഴിലായി വരേണ്ടിയിരുന്നു. അവർ അവനെ തട്ടിയെടുത്തു കൊണ്ടുവന്നു. വെറും ഒരു വിഭാഗീയ സഭ മാത്രമായിരുന്നില്ല, എന്നാൽ ആ വലിയ സംഘം അവനെ തട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ അവനെ പേടിപ്പിച്ച് അവന്റെ കരൾ വലിച്ചെടുക്കും. ആ രാവിലെ സമയം അവൻ അവിടേക്ക് നടന്നു വരുമ്പോൾ അവന്റെ മുഖം ദൂതന്റെ മുഖം പോലെ കണ്ടു എന്ന് വേദപുസ്തകം പറയുന്നു. അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പിതാക്കന്മാർ ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്താമിയയിൽ ഇരുന്നിരുന്നു എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അവൻ തിരുവെഴുത്തെടുത്ത് കാണിച്ചിരുന്നു. അങ്ങനെ അവൻ എല്ലാം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിട്ട് അവരോട്, ഷാഡ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായിട്ടുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. അവൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. അവൻ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചിരുന്നില്ല. അവൻ യാതൊരു ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നാണിച്ചിരുന്നില്ല. ഇല്ല. പൗലോസ് അഗ്രിപ്പായുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഒരു യഹൂദനായിരിക്കെ ഗമാലിയലിന്റെ കീഴിൽ പഠിച്ചിരിക്കെ അവനൊരു മഹാനായ അഭിമാന്യ പുരുഷനായിരുന്നു. എന്നാൽ ഒരു ദിവസം ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് അവൻ അവന്റെ സന്നിധിയിൽ ദൈവവുമായി കൺസമ്പദ്ധത്തിലായി. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലായി വരികയും ഒരു വെളിച്ചം അവന്റെ മേൽ പതിച്ചിട്ട് അവൻ നിലത്ത് വീഴുകയും ചെയ്തു. അവൻ തല ഉയർത്തിയിട്ട് കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചു. അവൻ ഞാൻ യേശുവാകുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ വീണ്ടും ഈ കഥ ആവർത്തിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. തീർച്ചയായും ഇപ്പോൾ സ്നേഹിതരെ, നാം ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യരുമായി കടന്നു വന്നിരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞുപോയ കാര്യങ്ങളായി ആ സമയമായിരിക്കുന്നു. എന്നാൽ ഞാനിത് നിങ്ങളോട് പറയട്ടെ, ദൈവവുമായി ഒരിക്കൽ സംബന്ധത്തിലാകുന്ന ഒരു വ്യക്തി അവൻ വചനമായിട്ട് വചനം അവന് വിശദമാക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് അവിടെ യാതൊരു ലജ്ജയും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ലജ്ജിക്കുന്നില്ല, ഞാൻ ദൈവത്തിന്റെ സകല വചനം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. കർത്താവ് എന്തെങ്കിലും എന്നോട് പറയുന്നതും എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. നീ ചെന്നത് പറയുക, അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. ഞാൻ എന്നെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ദർശനങ്ങൾ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറയുന്നത് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. എന്റെ നാമനിമിത്തം അവർ നിങ്ങളെ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി വിചാരിക്കരുത്. ആ നാഴികയിൽ നിങ്ങൾക്കത് നൽകിയിരിക്കും. സംസാരിക്കുന്നത് നിങ്ങളല്ല, എന്നാൽ നിങ്ങളിൽ വസിക്കുന്ന എന്റെ പിതാവത്രേ. എന്നാൽ എന്നെക്കുറിച്ചോ എന്റെ വചനത്തെക്കുറിച്ചോ ഈ തലമുറയിൽ ആരെങ്കിലും ലജ്ജിച്ചാൽ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പാകെ ഞാനും ലജ്ജിക്കും. ദൈവമേ, ഞങ്ങളെ ലജ്ജിക്കാതിരിക്കാൻ സഹായിച്ചിട്ട് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാകാൻ സഹായിക്കണമേ. പഴയ നിയമത്തിലുള്ള സകല മനുഷ്യരും ഈ പ്രവാചകന്മാരായ മനുഷ്യർ എത്തിയപ്പോൾ അവർ ജീവിച്ചിരുന്ന വചനമായിരുന്നു, അവർ വചനമായിരുന്നു. യേശു പറഞ്ഞു അവർ ദേവന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവർ അങ്ങനെ തന്നെയായിരുന്നു, കാരണം ദൈവത്തിന്റെ വചനം അവരുടെ പക്കലെത്തിയിരുന്നു. അവർ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ ഏതൊരു ശിഷ്യനും അവനുമായി ബന്ധത്തിലായി വന്നിരിക്കുന്നുവെങ്കിൽ രക്ഷയും വീണ്ടെടുപ്പും അവന്റെ ഹൃദയത്തിലായിട്ട് അവൻ ദൈവത്തിനെ പിടിച്ചെടുക്കുന്നവനാകുന്നു. ദൈവം സ്വയം നമ്മുടെ സ്വന്തമായ മർത്തി ശരീരങ്ങളിൽ കൂടി പ്രതിനിധാനം ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ജീവൻ നാം ജീവിച്ചിരിക്കണം, നാം എങ്ങനെ നടന്നിരിക്കണം, നാം എങ്ങനെ സംസാരിച്ചിരിക്കണം, ആർക്കതിനെക്കുറിച്ച് ലജ്ജിക്കുവാൻ കഴിയും? ഞാൻ ജെഫേഴ്സൺ വിലയിലുള്ള പോലീസ് സേനയുടെ അംഗമായിരിക്കുന്ന ഒരു സ്ഥാനത്തെത്തുകയാണെങ്കിൽ തെരുവിൽ കൂടി സകല അധികാരത്തോടുകൂടി നടക്കുന്നതിൽ ഞാൻ ഈ നഗരത്തെക്കുറിച്ച് ലജ്ജിക്കുകയില്ല. ഞാൻ ഈ നഗരത്തിന്റെ ഒരു ഭാഗമായിട്ട്, ഞാനൊരു പോലീസുകാരനായി ഈ നഗരത്തിന്റെ ഒരു ഭാഗവുമായി അതിന്റെ നിയമവും പെരുമാറ്റവും പാലിക്കും. ഒരു വ്യക്തി ചുവന്ന വെളിച്ചം മറികടന്നാൽ അവൻ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവനൊരു ടിക്കറ്റ് കൊടുക്കാൻ ഞാൻ നാണിക്കുകയില്ല. അതിന്റെ കർത്തവ്യമാകുന്നു, കാരണം നഗരത്തിൽ എനിക്കതിനുള്ള ശമ്പളം ലഭിക്കുന്നു. ഞാൻ ഈ നഗരത്തിൽ ജീവിക്കുന്നു, എനിക്ക് നഗരത്തിൽ നിന്ന് അതിനുള്ള അവകാശമുണ്ട്. അവർ മദ്യപിച്ചാലും അവനോടൊപ്പം എന്ത് തന്നെ കാര്യമായാലും അവരെനിക്ക് പിന്തുണ നൽകും. ഞാൻ എന്റെ കർത്തവ്യ സ്ഥാനത്ത് നിൽക്കുന്നു, കാരണം ഞാൻ ഒരു പോലീസുകാരനാകുന്നു. എനിക്ക് ആജ്ഞ നൽകിയിരിക്കുകയും അത് നൽകുന്നതിന് എനിക്ക് അധികാരം നൽകിയുമിരിക്കുന്നു. നിങ്ങൾ നിയമത്തെയും അവകാശത്തെയും കാര്യങ്ങളെയും എടുത്ത് അത് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാനൊരു ക്രിസ്ത്യാനിയും ആത്മാവിൽ നിറഞ്ഞിരിക്കുകയും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യത്തെ ധരിക്കുകയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് സാക്ഷീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ യാതൊരു പിശാചും നിങ്ങളെ ചുറ്റുമായി തള്ളിക്കറക്കിക്കൊണ്ട് നീ ഇത് ചെയ്തില്ല, നീ അത് ചെയ്തില്ല എന്ന് പറയാൻ ഇടയാക്കരുത്. നീ അത് തന്നെ ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ പക്കൽ ശക്തിയില്ല. ആ പോലീസുകാരനൊരു വാഹനം നിർത്താനുള്ള ശക്തിയില്ല. പലപ്പോഴും അത് 300-400 കുതിരശക്തിയുള്ള യന്ത്രങ്ങളായിട്ട് അവൻ എന്ത് ചെയ്യാൻ കഴിയും? എന്നാൽ അവൻ അധികാരമുണ്ട്. അത് തന്നെ സഭയമാകുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലും അവന്റെ വാഗ്ദാന വചനത്താലും നമുക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകൊണ്ട് അതിലും വലുത് നിങ്ങൾ ചെയ്യും. ഈ തലമുറയിൽ അവനെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കരുത്. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും പാപഭരിതവും പരിഭ്രമിച്ചതുമായ ഈ അവസാന തലമുറ പാപിയും വ്യഭിചാരിയും നിറയെ സകല ചീഞ്ഞളിഞ്ഞ കടകളുമാകുന്നു. മാന്യമായിട്ടുള്ളതെല്ലാം മര്യാദയില്ലാതായിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയതയും അശ്ലീലതയും രാജ്യങ്ങൾ തകരുകയുമാകുന്നു. ആഫ്രിക്കയിലുള്ള ദൂരെയുള്ള കാടുകളിൽ നായാട്ട് യാത്രക്കാർ ഉയർന്ന ശക്തിയുള്ള റേഡിയോകളും എൽവിസ് പ്രസിലിയുടെയും പാറ്റ് മോണിന്റെയും ഇവരുടെയെല്ലാം റോക്ക് ആൻഡ് റോളും ഇടച്ചിലും കുടച്ചിലും കേൾക്കുന്നതിനായി കൊണ്ടുപോകുന്നു. ആ ദേശത്തുള്ളവർ ഇവർ അതുമായി പെരുമാറുന്നത് കാണാൻ ശ്രമിക്കുകയും, അതായത് അവർ തലകുലുക്കുകയും ഇപ്രകാരമെല്ലാം ചെയ്യുന്നതും പെരുമാറുന്നതും ആ ദേശവാസികൾ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കാണും. എന്നാൽ നോക്കൂ, അവർ പാറ്റ് ബൂണിനെയോ എൽവിസ് പ്രസിലിയെയോ റിക്കി നെൽസണിനെ പോലെയുള്ള അമേരിക്കക്കാരല്ല. അവർ ആ തരത്തിൽപ്പെട്ട യൂദാസുമാരല്ല. എന്നാൽ അതൊരു തരത്തിൽപ്പെട്ട ആത്മാവാകുന്നു. ഈ ആത്മാവ് അമേരിക്കയിൽ മാത്രമല്ല, അത് ലോകം മുഴുവൻ വ്യാപരിച്ചിട്ട് അവരെ ഒരു ആർമഗദോൻ യുദ്ധത്തിനായി കൊണ്ടുവരുന്നു. അവർ പെരുമാറുന്നത്, അവർ വന്നിരിക്കുന്നതായ ദേശമായ ആഫ്രിക്കയോ ഇന്ത്യയോ എന്ത് തന്നെയായാലും ആ മലിനമായ കാര്യം ഭൂമിയിലൊക്കെയും പെരുകിയിട്ട് അതൊരു മനുഷ്യനിൽ നിന്ന് തുടക്കമിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷവും സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയും ലോകമെങ്ങും വ്യാപരിക്കുന്നു. ദൈവം തന്റെ മണവാട്ടിയെ വിളിക്കുമ്പോൾ, പിശാചി തന്റെ സഭയെ വിളിക്കുമ്പോൾ, വേർപെടുത്തലിന്റെ സമയമിതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ മണവാട്ടിയുടെ ഭാഗമായിരിക്കാൻ ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഭിത്തിയിലെ കൈയെഴുത്ത് ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഞങ്ങൾ അന്ത്യകാലത്താകുന്നു. വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലായി കിടക്കുന്നത് ഞങ്ങൾ അറിയുന്നു. എന്നൊരിക്കലും എവിടെയോ ഈ കുഴിക്കലിനിടയിൽ എവിടെയോ ജീവനു വേണ്ടി മുൻനിയോഗിക്കപ്പെട്ട ആത്മാർത്ഥതയുള്ള ജനങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിൽ ഒരാൾക്കോ രണ്ടു പേർക്കോ ഇത് അസാധ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് കഴിയാവുന്ന സകല മൂലകളിലും യേശു വരുന്നു എന്ന് സുവാർത്ത വ്യാപരിപ്പിക്കാൻ കഴിയുമാറാക്കണമേ. അത് സ്വല്പം അപ്പമാകുന്നു, അത് ആ ചെറിയ വചനമായിരിക്കട്ടെ. കഴുകന്മാർ എവിടെയുണ്ടെങ്കിലും അവർ ആഹാരത്തെ പിന്തുടരും. അതൊരു ടേപ്പിൽ കൂടെയോ ഒരു വചനത്തിൽ കൂടെയോ സാക്ഷ്യത്തിൽ കൂടെയായാലും കഴുകന്മാർ അതിന്റെ കേന്ദ്രസ്ഥാനം വരെ അത് പിന്തുടരും. കാരണം മാംസമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയ യേശുവേ, ഞങ്ങൾ ഭക്ഷിക്കുന്നതായ മാംസം നീയാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് വചനമാകുന്നു, വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചു. ദൈവമേ, ഞങ്ങൾ നിന്റെ വചനത്തെ ചിതറിക്കുമ്പോൾ യഥാർത്ഥ കഴുകന്മാർ അതിനെ കണ്ടുപിടിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദുഷ്ടതയും വ്യത്യസ്തതയും ധാർമ്മികവുമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിക്കാനിടയാക്കരുതേ. പൗലോസ് തിമോത്യോസിനോട് പറഞ്ഞതുപോലെ, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്ക. അവർ പത്യോപദേശം പുറക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ദൈവമേ, ഞങ്ങൾ ആ കാലത്ത് ഇന്ന് ജീവിക്കുന്നു. നീ എന്നെ നീണ്ട സമയം വരെ അത് കാണുന്നതിന് വേണ്ടി ജീവിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഈ കൂടാരത്തിന്റെ മൂലക്കല്ലിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അവിടെ കിടക്കുന്നു. ദൈവമേ, ഇവിടെയായിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഇവിടെ ആരെങ്കിലും ഒരാൾ കർത്താവെ നിന്നെ കണ്ടുമുട്ടാൻ തയ്യാറാകാതെയോ നിന്റെ വചനവുമായി യോജിച്ചു പോകാൻ കഴിയാതെയുണ്ടെങ്കിൽ, നിന്നെ അവർ മുഖാമുഖം കണ്ടിട്ട് ഏതെങ്കിലും തരത്തിൽപ്പെട്ട വെറുമൊരു പ്രവൃത്തിയാലോ സ്വീകാരത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസത്താലോ അല്ല ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്ന് അറിയാനിടയാക്കണമേ. അവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ കർത്താവെ, അവരിപ്പോൾ അത് ചെയ്യാനിടയാക്കണമേ. നീ വാസ്തവമായും ഈ നാഴികയുടെ അടുത്തായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ ആരാകുന്നുവെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അങ്ങനെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നിന്നോട് പ്രാർത്ഥിക്കുന്നതിനായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഈ ജനങ്ങൾ എന്നെ കേൾക്കുന്നത് കൊണ്ടല്ല, അതൊരു കപട വിശ്വാസ മര്യാദയാകും. ദൈവം അതിനിടയാക്കാതിരിക്കട്ടെ. ഞാനൊരു കപട വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ആത്മാർത്ഥതയോടെ എന്റെ ഹൃദയത്തിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അവനോ അവളോ ആരായിരുന്നാലും ഇന്ന് രാവിലെ നീ അവരോട് സംസാരിച്ചിരിക്കെ അവർ ലജ്ജിക്കാതെ താഴ്മയോടെ അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇപ്പോൾ നിന്നെ സ്വീകരിക്കാനിടയാക്കണമേ. ഇന്ന് വൈകുന്നേരം വന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് സകല വചനത്തെയും മുഴുവൻ വചനത്തെയും പിന്തുടരാനിടയാക്കണമേ. അവർ വ്യത്യസ്തമായി സ്നാനപ്പെടുകയോ തളിക്കുകയോ ഒഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാനിടയാക്കണമേ. ഓർക്കുക, അതേ കർത്താവെ, നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരുവാക്കെടുക്കുകയോ ഇതിനോട് ഒരുവാക്ക് കൂട്ടുകയോ ചെയ്താൽ അവന്റെ ഭാഗം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എടുക്കപ്പെടും. ഈ പുസ്തകത്തിൽ അവന്റെ പേരിടുന്നതിനായി പരിശ്രമിച്ചാലും വന്നാലും അത് പ്രാവർത്തികമാകയില്ല. നമുക്ക് ആത്മാർത്ഥതയോടും താഴ്മയോടുമുള്ളവനായിരിക്കാം. കർത്താവെ, അവർ നിന്റെ കയ്യിലായിരിക്കുന്നു. നിനക്ക് യോജിച്ചതുപോലെ നീ അവരോട് ചെയ്യണമേ. കാരണം അവർ നിന്റേതാകുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ തലകൾ വണങ്ങിയിരിക്കെ നിങ്ങൾ വളരെ ഗംഭീരതയോടെ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് 15 മിനിറ്റ് നേരം താമസിച്ചതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നാം ഇപ്പോൾ മൂളിപ്പാടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുക, ഞാൻ വാസ്തവമായും ദൈവത്തെ കണ്ടുമുട്ടിയോ? ഇപ്പോൾ വാസ്തവമായുള്ള സത്യസന്ധതയോടെ ചിന്തിക്കുക. കാരണം ഇത് പല പ്രാവശ്യം ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ അവന്റെ വരവിന് മുമ്പായി നാം കണ്ടുമുട്ടുന്ന അവസാനത്തെ സമയമായിരിക്കാം. സ്നേഹിതരെ, ഇത് അടുത്തിരിക്കുന്നു. എല്ലാ തിരുവെഴുത്തും നിവൃത്തിയാക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയായിരിക്കാം. ഇത് നമ്മുടെ അവസാനത്തെ അവസരമായിരിക്കാം. നാം ഇന്ന് രാത്രിക്ക് മുമ്പേ പോയി കഴിഞ്ഞിരിക്കാം. Where?
Are you ashamed of me and of my word? Savior. I just imagine you're laying on your deathbed now. Can you? Then might be too late, but it isn't right now. Take thy cross. I have to sacrifice now. Holy. Now in your heart, answer this. I'll go with him through the garden. I'll go with him through the garden. I'll go with him through the garden. Heads bowed. Let's just raise our hands and say, I'll go with him through the judgment. That's what's going on right now. He's judging us. Lord, do you find me guilty? Then forgive me. Through his judgment. What do you judge me to be this morning, Lord?
With him through.
Try me, Lord. See if there be any unclean thing in me.
With him. With him. Oh.
പിതാവേ, ഇന്ന് രാവിലെ സമയം ഈ കരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരു വ്യക്തി പോലുമില്ലാതെ കൈകൾ ഉയർന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. കർത്താവെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, നീയും അത് കണ്ണിൽ കാണാതിരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്താതെ ആരെങ്കിലും ന്യായവിധിയിൽ കൂടെ കടന്നു പോകാനായി തയ്യാറാണെങ്കിൽ കർത്താവെ, ഞങ്ങളെ ന്യായീകരിക്കണമേ. പിതാവെ, ഞങ്ങളിൽ തെറ്റായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണമേ. കാരണം നിന്റെ ന്യായവിധിയെ കരുണയുടെ സാന്നിധ്യമില്ലാതെ കണ്ടുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കരുണ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുമ്പോൾ ദൈവമേ, നിന്റെ വചനത്താലും നിന്റെ വാഗ്ദാനത്താലും നീ ഞങ്ങളെ ന്യായം വിധിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവകാലം മുഴുവൻ സുവിശേഷത്തോടെ ലജ്ജിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇപ്പോൾ പിതാവെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തുടർച്ചയായി 3 യോഗങ്ങൾ തുടങ്ങിയാണ് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനായി ഒരുക്കണമേ. ഓ ദൈവമേ, എന്നെ നീ ഒരുക്കണമേ. ഞാൻ ഒരുവനാകുന്നു നിന്നെ അത്രയും ആഴമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഈ വരുന്ന നാളുകളിൽ എന്നെ നയിക്കുകയും വഴികാട്ടുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിലയേറിയ സഹോദരനും നിന്റെ ധീരനുമായ ദാസനായ സഹോദരൻ നെവിലിനെ നീ നയിക്കുകയും വഴികാട്ടുകയും ചെയ്യണമേ. കൂടാതെ സഹോദരൻ മാനിനെയും സഭയിലെ ഡീക്കന്മാരെയും ട്രസ്റ്റിമാരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ആകുന്നു. കർത്താവെ, ഞങ്ങളെ ഒരുക്കണമേ. അതിനാൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ വഴിയിൽ കൂടെ പാപികളെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനും സഭയിലെ അംഗങ്ങൾ ഞങ്ങളറിയുന്ന ഞങ്ങൾ വ്യക്തിപരമായി കണ്ടുമുട്ടിയ അതേ ദൈവത്തെ അവർ അറിയുന്നതിനും അവൻ അവരുടെയും ദൈവമാകുന്നതിന് നീ ഇടയാക്കണമേ. ഇപ്പോൾ പിതാവേ, ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കവരെ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ അവിടുന്ന് പരിശുദ്ധാത്മാവേ, സഭയിലെ അംഗങ്ങളെയും ജനങ്ങളുടെയും മേൽ നീ പ്രവർത്തിക്കണമേ. കഴിഞ്ഞ ദിവസം രാവിലെ എനിക്ക് ലഭിച്ച ആ ചെറിയ അനുഭവമായ നീ ചെന്ന് എന്റെ പുത്രനെ മണവാട്ടിയെ കൊണ്ടുവരിക എന്നതിനെ അതെടുക്കുന്നതിനായി ജനങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും ഇടയാക്കണമേ. ആ മണവാട്ടിയെ നീ വിളിച്ചു പുറത്താക്കണമേ. കർത്താവെ, ഞാനിപ്പോൾ പ്രാർത്ഥനയിലായിരിക്കട്ടെ. നീ റിബേക്കായി അയക്കണമേ. ഞാൻ ഏലിയസർ ആകുന്നതിന് ശ്രമിക്കാം. നിന്റെ വിശ്വസ്ത ദാസനാകാൻ എന്നെ സഹായിക്കണമേ. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ എനിക്ക് മുമ്പായി അയച്ച്, നമ്മുടെ മുമ്പിലായി അയച്ച്, അവൻ തെരഞ്ഞെടുത്തതിനെ നാം ഒരുമിച്ച് ശേഖരിച്ച് ആ മണവാട്ടിയെ തെരഞ്ഞെടുക്കാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. സ്വല്പം നിങ്ങളെ താമസിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ 25 മിനിറ്റ് മുമ്പ് ആകേണ്ടിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ പഴയ പാട്ടായ യേശുവിൻ നാമത്തെ എടുക്കുക എന്ന പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നന്നായിരിക്കുന്നില്ലേ? അത് ഞാൻ 33 വർഷങ്ങളായി സമാപനത്തിന്റെ പാട്ടായി പാടിയിരിക്കുന്നു. ജലസ്നാന സമയത്ത് ജോർദാന്റെ തിരയടിക്കുന്ന തീരത്ത് ഞാൻ നിന്നു എന്ന പാട്ടാകുന്നു. ഇപ്പോൾ ഇത് എത്ര സുന്ദരമായിട്ടോ. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും അത് കൊണ്ടുപോകുക. ഇന്ന് രാത്രിയിലെ 7:30 യോഗത്തെ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഇപ്പോൾ നമുക്കതിന്റെ ഒരു വരി കൂടി പാടാം. യോഗത്തിന് ശേഷം സ്നാനപ്പെടുന്നതിനായി ആരെങ്കിലും ഇവിടെയുണ്ടോ എങ്കിൽ കൈകൾ ഉയർത്തുക. ആരെങ്കിലും സ്നാനത്തിനായിട്ടുണ്ടോ? യോഗത്തിന് ശേഷം പെട്ടെന്ന് സ്നാനത്തിനായി 2 പേരുണ്ട്. ബാക്കിയുള്ളവരിൽ ആരെങ്കിലും സ്നാനപ്പെടുന്നതിനായിട്ടുണ്ടെങ്കിൽ ഓരോ യോഗത്തിന് ശേഷവും നമുക്ക് സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ഏ കാര്യമെന്നത് അത് ചോദിച്ചറിയുക മാത്രമാണ്. ഞങ്ങൾ നിങ്ങളെ സ്നാനപ്പെടുത്താൻ തയ്യാറാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കടമയാണ്. ഏത് സമയത്തും അത് ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറായിരിക്കും. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ യോഗത്തിന് ശേഷം ഉടനെ തന്നെ മുറിയിലേക്ക് പോകുക. ഞങ്ങൾ ജലസ്നാനവുമായി ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. ആരെങ്കിലും അവരെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ അനുതപിച്ച് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് വർഷങ്ങളായിരിക്കുകയും ആ വെളിച്ചത്തെ കാണാതെ ഇരിക്കുന്നുവെങ്കിൽ വിടുതലിന്റെ വെളിച്ചം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഒരു സ്ത്രീ, ഒരു മണവാട്ടി ആ നാമം എടുത്തിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. എന്നാൽ മറ്റൊരുത്തൻ തന്റെ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. അത് നിങ്ങളുടെ വിഭാഗീയ സഭയാകുന്നു. ഏതൊരു പുത്രനും പിതാവിന്റെ നാമത്തിൽ വരുന്നു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കും. അവന്റെ പേരെന്തായിരുന്നു? പിതാവിന്റെ പേരെന്തായിരുന്നു? യേശു. അവൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങളോ എന്നെ കൈക്കൊള്ളുന്നില്ല. ഇപ്പോൾ അവന്റെ മണവാട്ടിക്ക് അവന്റെ പേര് തന്നെയാകും തീർച്ചയായും. ഞാൻ ബ്രോ എന്ന പേരോടുകൂടി ഒരു സ്ത്രീയെ എടുത്തു. അവൾ ഒരു ബ്രണഹമായി. അവനൊരു മണവാട്ടിക്കായി വരുന്നു. നിങ്ങൾ കുളത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും ഓർത്തുകൊള്ളുക. നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. സഹോദരൻ വെയിൽ ഇവിടെ നമുക്ക് അപരിചിതനല്ലോ. അദ്ദേഹം ഒരു വിലയേറിയ സഹോദരനായിട്ട് അദ്ദേഹവും ഭാര്യയും എന്നോടൊപ്പം പല യോഗങ്ങളിലുമായിരിക്കുന്നു. കൂടാതെ അദ്ദേഹം പുസ്തക രൂപത്തിലാക്കപ്പെടുന്ന എന്റെ സന്ദേശങ്ങൾ എഴുതുന്നവനുമാകുന്നു. നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ സഹോദരൻ വെയിൽ പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങളെ പിരിച്ചുവിടുമോ?